Malayalam translation of 10-day course, discourses given by Pooja Guruji Satyanarayan Goenka. Discourse Day 1. Pattu divasatte sadhana shibirathile onnam divasam purnamayi. Onnam divasam purnamayi. Joli cheyyuvan ini 9 divasam mathramanu bakiyullathu. Joli cheyyanam. വീട് വിട്ടു വന്നിരിക്കുന്നവരാണ്. വീട്ടിലെ ചുമതലകളെ ഉപേക്ഷിച്ചിട്ട് വന്നവരാണ്. ഗൃഹത്യാഗികളായിട്ടുള്ളവരും സ്വന്തം വിഹാരങ്ങളും ആശ്രമങ്ങളും ഉപേക്ഷിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. തപസ് ചെയ്യുവാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. മുടക്കം ആഘോഷിക്കുവാൻ വന്നിട്ടുള്ളവരല്ല. പിക്നിക്കിനു വേണ്ടിയും വന്നിട്ടുള്ളവരല്ല. തപിക്കുവാൻ വന്നവരാണ്. വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. വളരെയധികം പ്രയത്നിക്കേണ്ടതുണ്ട്. വളരെ പുരുഷാർത്ഥം ചെയ്യേണ്ടതുണ്ട്. വെളുപ്പിന് 4:30 മുതൽ രാത്രി 9:30 വരെ വളരെ യത്നം, വളരെ പരിശ്രമം, വളരെ പുരുഷാർത്ഥം. എന്നും വൈകുന്നേരം ഈ സമയത്ത് 1-1.5 മണിക്കൂർ ധർമ്മചർച്ചയുണ്ടായിരിക്കും. അത് വളരെ അത്യാവശ്യമാണ്. അത് ബുദ്ധിവിലാസത്തിന് വേണ്ടിയുള്ളതല്ല, വാണീവിലാസത്തിന് വേണ്ടിയുള്ളതുമല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ മഹത്വത്തെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയുള്ളതുമല്ല. പ്രത്യേക ദാർശനിക മാന്യതയുടെ മഹത്വത്തെ സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടിയുള്ളതുമല്ല. എന്നും വൈകുന്നേരമുള്ള ധർമ്മപ്രവചനം ഈ സാധനാവിധി മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. വിധി മനസ്സിലാക്കിയില്ലെങ്കിൽ ജോലി ചെയ്യുകയില്ല. സംശയമുണ്ടാകും. ജോലി ചെയ്താലും ചെയ്യേണ്ടതുപോലെ ചെയ്യുകയില്ല. തെറ്റായി ചെയ്തു പോകും. അപ്പോൾ ഈ വിദ്യയിൽ നിന്നും ലഭിക്കേണ്ട പ്രയോജനം ലഭിക്കാതെ പോകും. 10 ദിവസത്തേക്ക് വന്നപ്പോൾ മുഴുവനായും ലാഭം ലഭിച്ചുവേണ്ടേ പോകാൻ. തപസ് ചെയ്യുകയും വേണം. ശരിയായി ചെയ്യേണ്ടതുപോലെ തപസ് ചെയ്യുകയും വേണം. അത് ഈ വിദ്യയെ നല്ലതുപോലെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് ഭാരതത്തിലെ വളരെ പുരാതനമായ വിദ്യയാണ്, വളരെയധികം പുരാതനമായത്. കൂടെ കൂടെ ഭാരതത്തിൽ ഇതുണർന്നിട്ടുണ്ട്. ഭാരതത്തിനകത്തും പുറത്തുമുള്ള ആളുകൾക്ക് പലവട്ടം നന്മ ചെയ്തിട്ടുമുണ്ട്. ഇത് വളരെ ലോലവും വളരെ ശുദ്ധവുമാണ്. ഇതിൽ സാമ്പ്രദായികത ചേരുകയില്ല. കുറച്ചുകാലം, കുറച്ചു നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ ശരിയായ അറിവ് ലഭിക്കാത്ത കുറേ ആളുകളുടെ കയ്യിൽ ഇത് ചെന്ന് പെടുകയും സാമ്പ്രദായികത കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നു. ചിലർ ദാർശനിക മാന്യതയുടെ ഭാരം കൂട്ടിച്ചേർക്കും. ചിലർ കർമ്മകാന്ഡങ്ങൾ ചേർക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ചേർക്കും. സമ്മിശ്രണം ചെയ്യുന്നതോടെ വിദ്യയുടെ സ്വന്തം ബലം നഷ്ടപ്പെടുന്നു. പിന്നെ ഇതിൽ നിന്നും ലഭിക്കേണ്ടുന്ന ഗുണം ലഭിക്കാതെ പോകുന്നു. ഗുണം ലഭിക്കാതെ വരുമ്പോൾ ആളുകൾ ഇത് അഭ്യസിക്കുന്നത് ഉപേക്ഷിക്കുന്നു. അങ്ങനെ സാവധാനം വിദ്യ ലുപ്തമായിത്തീരുകയും ചെയ്യുന്നു. ഇതുപോലെ ഈ നാട്ടിൽ അനേക പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. 2600 വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിൽ ഈ വിദ്യ പൂർണ്ണമായും അപ്രത്യക്ഷമായി തീർന്നിരുന്നു. ഒരു മഹാപുരുഷൻ വളരെ കഠിനപ്രയത്നം ചെയ്ത് ഈ കളഞ്ഞുപോയ വിദ്യയെ അന്വേഷിച്ച് കണ്ടെടുക്കുകയും അദ്ദേഹം സ്വയം മംഗളം നേടി സർവജ്ഞത പ്രാപിച്ചു, ബോധി പ്രാപിച്ചു, മുക്താവസ്ഥ പ്രാപിച്ചു, വീതരാഗ അവസ്ഥ പ്രാപിച്ചു. എന്നിട്ട് കരുണ നിറഞ്ഞ മനസ്സോടെ നന്നായി വിതരണം ചെയ്തു. ജീവിതാവസാനം വരെയും വിതരണം ചെയ്തു. അതിനുശേഷം ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഈ വിദ്യ അതിൻ്റെ ശുദ്ധരൂപത്തിൽ ഭാരതത്തിൽ മംഗളം വിതച്ചുകൊണ്ടിരുന്നു. 5 തലമുറയോളം മാത്രമേ മംഗളം ചെയ്യുവാൻ സാധിച്ചുള്ളൂ. അപ്പോഴേക്കും ഇതിൽ സമ്മിശ്രണമാരംഭിച്ചു. പിന്നെ സാവധാനം വിദ്യ ലുപ്തമാകുകയും ചെയ്തു. വികൃതമായി, വിലുപ്തമായി. സൗഭാഗ്യത്താൽ അനേകം അയൽരാജ്യങ്ങളിൽ പ്രചരിച്ച ഈ വിദ്യ, അതിലൊരു അയൽരാജ്യം അതിൻ്റെ ശുദ്ധരൂപം സംരക്ഷിച്ച് തെല്ലുപോലും സമ്മിശ്രമാകുവാൻ അനുവദിച്ചില്ല. ഭാരതത്തിൽ നിന്നും പ്രാപ്തമായ അതേ രൂപത്തിൽ കാത്തുസൂക്ഷിച്ചു. ഗുരുശിഷ്യ പരമ്പരയിലൂടെ തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് ആ നാട്ടിലെയും സാധാരണക്കാർ ഇത് മറന്നുകഴിഞ്ഞിരുന്നു. കുറച്ചാളുകൾ മാത്രം ഗുരുശിഷ്യ പരമ്പരയിലൂടെ ഇതഭ്യസിച്ചുകൊണ്ട് അനുഭവതലത്തിൽ ഇതിൻ്റെ ജീവൻ കാത്തുപോന്നു. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇതിൻ്റെ മൗലികമായ ശുദ്ധരൂപത്തിൽ പ്രാപ്തമായി. ഭാരതത്തിൻ്റെ ഇത്രയും പുരാതനമായ വിദ്യയായിരുന്നിട്ടുകൂടി ഇന്ന് ഭാരതത്തിലെ ആളുകൾക്ക് ഇത് പുതിയതായി തോന്നുന്നു. നമ്മളിതെന്താണ് ചെയ്യുന്നത്? ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്യുന്നു? വിഭിന്ന പ്രകാരത്തിലുള്ള സംശയങ്ങൾ ഉടലെടുക്കുക സ്വാഭാവികമാണ്. ധർമ്മം ഗംഗയാണ്, സാമ്പ്രദായികതയില്ലാത്ത ധർമ്മഗംഗ. ആളുകൾ ദാഹം തീർക്കുവാനായി വരുന്നു. എല്ലാ സമ്പ്രദായത്തിലുമുള്ള ആളുകൾ വരുന്നു. എല്ലാ വിശ്വാസത്തിലുമുള്ള ആളുകൾ വരുന്നു. പല പാരമ്പര്യങ്ങളിലും പെട്ട് ഉഴറുന്ന വ്യക്തികൾ വരുന്നു. ദാഹം തീർക്കുവാനാണ് വരുന്നത്. വന്നേ തീരൂ. എല്ലാവർക്കുമുള്ളതാണിത്. ഏതെങ്കിലും ഒരു മതക്കാർക്ക് വേണ്ടിയുള്ളതല്ല, ഏതെങ്കിലും പ്രത്യേക ജാതിക്ക് വേണ്ടിയുള്ളതുമല്ല, പ്രത്യേക വർണ്ണക്കാർക്ക് വേണ്ടിയുള്ളതല്ല, പ്രത്യേക ഗോത്രക്കാർക്ക് വേണ്ടിയുള്ളതുമല്ല. എല്ലാവരുടെയും ദാഹം ശമിപ്പിക്കുന്ന ധർമ്മഗംഗയാണിത്. ആളുകൾ വരുന്നു എന്നത് ശരിയാണ്. പക്ഷേ അവരവരുടെ വിശ്വാസങ്ങളുടെ പുറംചട്ടയുമണിഞ്ഞുകൊണ്ടാണ് എല്ലാവരും വരുന്നത്. ജീവിതത്തിൽ ഏത് ജാതിയിലാണോ ജനിച്ചത്, ഏത് കുടുംബത്തിലാണോ ജനിച്ചത്, ഏത് വിശ്വാസത്തിലാണോ വളർന്നത്, അവിടുത്തെ വർത്തമാനങ്ങൾ കേട്ട് ബുദ്ധിക്കുമേൽ അതിൻ്റെ ആവരണമണിയുന്നു. ഈ എല്ലാ ആവരണങ്ങളോടും കൂടിയാണ് ആളുകൾ വരുന്നത്. ഇവിടെ വന്നെത്തുന്നതോടുകൂടി ഈ ആവരണങ്ങളെല്ലാം ഊരിപ്പോകും എന്നാശിക്കുവാനും സാധിക്കുകയില്ല, അങ്ങനെ വിശ്വസിക്കുവാനും സാധിക്കുകയില്ല. ഇക്കാരണങ്ങളാൽ മനസ്സിൽ സംശയങ്ങൾ ഉണ്ടാകുന്നു. ഞാനിതെന്താണ് ചെയ്യുന്നത്? എൻ്റെ പാരമ്പര്യം ഇത് വിശ്വസിക്കുന്നില്ലല്ലോ. ഞങ്ങളുടെ ദാർശനിക വിശ്വാസങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ലല്ലോ. അത് വിശ്വസിക്കുന്നില്ലല്ലോ. കൂടാതെ സാധന എന്ന പേരിൽ, ധ്യാനമെന്ന പേരിൽ എത്രമാത്രം വിശ്വാസങ്ങളാണ് പുലർത്തുന്നത്? കുറച്ചു വായിച്ചു, ധ്യാനം ഇങ്ങനെയാകുന്നു. കുറച്ചു കേട്ടു, ധ്യാനം ഇങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ചേതാണ്ടൊക്കെ ചെയ്യുകയും ചെയ്തു. ഇവിടെയാണെങ്കിൽ ഇതിനെല്ലാം വിപരീതമായിട്ടാണ് ചെയ്യുന്നതും. അതുകൊണ്ട് സംശയമുണ്ടാകുക സാധാരണമാണ്. ഞാൻ ശരിയായ ജോലിയാണോ ചെയ്യുന്നത്? അപ്പോൾ വൈകുന്നേരങ്ങളിലെ ഈ പ്രവചനം ഈ വിദ്യയെ വ്യക്തമാക്കുന്നതിന് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ? ഇങ്ങനെ തന്നെ എന്തുകൊണ്ട് ചെയ്യുന്നു? മറ്റു പ്രകാരത്തിലൊന്നും എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇക്കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കുന്നതിന് ഈ പ്രവചനം പ്രയോജനപ്പെടുത്തണം. ഉദാഹരണമായി, ഇന്ന് ജോലി ആരംഭിച്ചു. എന്താണ് ചെയ്തത്? ദിവസം മുഴുവൻ സ്വന്തം ശ്വാസത്തിൻ്റെ ആവാഗമനത്തിൽ ജാഗരൂകരായിരിക്കുവാനുള്ള ജോലിയാണ് ചെയ്തത്. ശ്വാസമെടുത്തു, അപ്പോൾ ശ്വാസമെടുത്തു എന്നറിഞ്ഞു. ശ്വാസം വിട്ടു, ശ്വാസം വിട്ടു എന്നറിഞ്ഞു. ശ്വാസത്തിൻ്റെ വ്യായാമമല്ല ചെയ്തത്. ശ്വാസത്തിൽ യാതൊരു നിയന്ത്രണവും ചെയ്തില്ല. ശ്വാസമൊട്ടും അറിയുവാൻ സാധിക്കുന്നില്ലെങ്കിൽ രണ്ട് നാല് ശ്വാസം കുറച്ച് ശക്തിയായി എടുത്ത് അറിവാകുമ്പോൾ സ്വാഭാവികമായ ശ്വാസത്തിൽ വരണം. ആരെങ്കിലും ശ്വാസത്തെ നിയന്ത്രിച്ചുകൊണ്ടുള്ള ധ്യാനം അഭ്യസിച്ചിട്ടുണ്ടെന്ന് കരുതുക. അയാളുടെ മനസ്സിൽ ഇങ്ങനെ എന്തുകൊണ്ട് എന്ന സംശയമാകും. ഇവിടെ ഒരു നിയന്ത്രണവുമില്ല. ശ്വാസം ദീർഘമാണെങ്കിൽ ദീർഘമാണെന്നറിയുന്നു, ചെറുതാണെങ്കിൽ ചെറുതാണെന്നറിയുന്നു. ഇതുപോലുള്ള പല സംശയങ്ങളും മനസ്സിൽ ഉദിക്കുക സ്വാഭാവികമാണ്. പ്രയാസങ്ങളുമുണ്ടാകുന്നു. സാധന ഏതു പ്രകാരത്തിലുള്ളതായാലും ആരംഭത്തിൽ പ്രയാസങ്ങളുണ്ടാകും. വീടും മറ്റും ഉപേക്ഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ അന്തരീക്ഷം, ദിനചര്യ, ചെയ്യിപ്പിക്കുന്ന ജോലി, ഇവയൊന്നും മനസ്സിനിണങ്ങിയെന്ന് വരികയില്ല. മനസ്സ് അതിൻ്റെ സ്വന്തം ചട്ടക്കൂട്ടിൽ ഒതുങ്ങിയതാണ്. അതുപോലെ തന്നെ ശരീരവും. ദിനചര്യയ്ക്ക് വിരുദ്ധമായി എന്തെങ്കിലും ജോലി ആരംഭിച്ചാൽ അത് എതിർക്കാൻ തുടങ്ങും. അതിനിങ്ങനെ ഇഷ്ടപ്പെട്ടില്ല, ഇതെന്താണ് ഈ ചെയ്യുന്നത് എന്നാകും. ആദ്യ ദിവസം ഇങ്ങനെ തന്നെ ആയിരിക്കും. മറ്റു സാധനകളിലില്ലാത്ത കൂടുതൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഈ സാധനയിൽ ആരംഭിക്കുകയായി. ആദ്യ ദിവസം അനേകം ആളുകൾ ഇരിക്കുമ്പോൾ തന്നെ കാലുകൾ കഠിനമായി വേദനിക്കുന്നു എന്ന പരാതി തുടങ്ങി. മറ്റു ചിലർ പറയുന്നു, എൻ്റെ തല പൊട്ടുന്നതുപോലെ. ചിലർ പറയുന്നു, നടു ഒടിയുന്നതുപോലെ. മറ്റു ചിലർ പറയുന്നു, വെപ്രാളം തോന്നുന്നു, ഇവിടുന്ന് ഓടിപ്പോകാൻ തോന്നുന്നു എന്ന്. മറ്റു ചിലർക്ക് ഒന്നുമില്ലെങ്കിൽ മയക്കം വരുന്നു, ഉറക്കം തൂങ്ങുന്നു, ഉറക്കം വരുന്നു എന്ന പരാതി. ഇങ്ങനെ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള തടസ്സങ്ങൾ. എന്തുകൊണ്ടാണിങ്ങനെ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ഈ സാധനാവിധിയാണ് ഇതിന് കാരണം. എന്തുകൊണ്ടെന്നാൽ, ശുദ്ധമായ ശ്വാസത്തെ, സ്വാഭാവികമായ ശ്വാസത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ എങ്ങനെയോ അങ്ങനെ അറിയുക എന്ന ജോലി ആരംഭിച്ചു. ഈ തടസ്സങ്ങളും വന്നു തുടങ്ങി. ഇതിൻ്റെ കൂടെ ഏതെങ്കിലും ശബ്ദം കൂട്ടിച്ചേർത്താൽ, ഏതെങ്കിലും നാമം കൂട്ടിച്ചേർത്താൽ ഈ വിഷമതകൾ വരികയില്ല. വന്നാലും വളരെ കുറച്ചു മാത്രം. എളുപ്പം മാറുകയും ചെയ്യും. ഏതെങ്കിലും കൽപ്പന, രൂപമോ ആകൃതിയോ ചേർത്ത് ധ്യാനിക്കുകയാണെങ്കിലും ശ്വാസത്തോടുകൂടി ഒരു രൂപം ധ്യാനിക്കുകയോ ഒരാകൃതി ധ്യാനിക്കുകയോ ചെയ്താലും ഈ തടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല. ഉണ്ടായാലും വളരെ എളുപ്പം നീങ്ങിപ്പോകുന്നു. ഈ കാര്യം ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നുമാണ് അറിഞ്ഞത്. ഞാൻ ഇത്തരത്തിലുള്ള ജോലിയും ചെയ്തിട്ടുണ്ട്. മറ്റു സാധകരും അവരുടെ അനുഭവങ്ങളിൽ നിന്നും ഈ കാര്യങ്ങൾ സമ്മതിച്ചിട്ടുണ്ട്. ശ്വാസത്തെ അറിയുന്നതോടൊപ്പം ഏതെങ്കിലും ശബ്ദം കൂട്ടിച്ചേർത്താൽ, കൂടെ കൂടെ ശബ്ദം മനസ്സിൽ ഉരുവിട്ടുകൊണ്ടിരുന്നാൽ ഇന്നുണ്ടായ വിഷമതകളൊന്നും ഒട്ടുമുണ്ടാകുകയില്ല. അല്ലെങ്കിൽ വളരെ കുറച്ചുമാത്രം ഉണ്ടായേക്കാം. ഇതിൻ്റെ കൂടെ ഏതെങ്കിലും സാങ്കല്പിക നിറമോ രൂപമോ ആകൃതിയോ കൂടെ കൂടെ മനസ്സിൽ ധ്യാനിച്ചാൽ, അതിനെ ധ്യാനിച്ചുകൊണ്ടിരുന്നാലും ഇതുണ്ടാകുന്നില്ല. തടസ്സങ്ങൾ വളരെ കുറച്ചുമാത്രമുണ്ടാകുന്നു. ഈ കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്നും അറിഞ്ഞിട്ടുള്ളതാകുന്നു. മറ്റുള്ളവർ അവരുടെ അനുഭവത്തിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതുമാകുന്നു. എന്നാലും വീണ്ടും പറയുന്നു, ശ്വാസം ശുദ്ധമായി തന്നെ അറിയണം. ഇതിൻ്റെ കൂടെ ഒരു ശബ്ദവും ചേർക്കരുത്. ഒരു പേരും പാടില്ല, ഒരു മന്ത്രവും പാടില്ല. ഇതിൻ്റെ കൂടെ വല്ല രൂപമോ ആകൃതിയോ ചേർക്കരുത്. യാതൊരു പ്രകാരത്തിലുള്ള സങ്കല്പ ചിന്തകളോ ആരംഭിച്ചു പോകരുത്. എന്താണതിനുള്ള കാരണം? ഏതെങ്കിലും കാരണമുണ്ടോ? വളരെ വലിയ കാരണമുണ്ട്. ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ സാധന എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇതിൻ്റെ പരമമായ ലക്ഷ്യമെന്താണ്? ഈ സാധനയുടെ പരമമായ ലക്ഷ്യം ഏതെങ്കിലും പ്രകാരത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കുകയാണ്, നിർവിചാരമാക്കുകയാണ്, നിർവികൽപ്പമാക്കുകയാണ് എങ്കിൽ ശ്വാസത്തോടൊപ്പം ഏതെങ്കിലും ശബ്ദമോ നാമമോ മന്ത്രമോ കൂട്ടിച്ചേർക്കണം. ഏതെങ്കിലും രൂപമോ ഏതെങ്കിലും ഒരു ആകൃതിയോ ഏതെങ്കിലും ഒരു കൽപ്പനയോ കൂട്ടിച്ചേർക്കുക തന്നെ വേണം. ജോലി എളുപ്പമാകും. വളരെ എളുപ്പം ആ ലക്ഷ്യത്തിലെത്തിച്ചേരുകയും ചെയ്യും. എന്നാൽ ഈ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ വ്യക്തമായി മനസ്സിലാക്കണം, മനസ്സിനെ ഏകാഗ്രമാക്കുകയോ നിർവിചാരമാക്കുകയോ നിർവികൽപ്പമാക്കുകയോ നമ്മുടെ അന്തിമ ലക്ഷ്യമല്ല. അന്തിമമായ ലക്ഷ്യം മനസ്സിനെ വികാരവിമുക്തമാക്കുകയാണ്. നിർവിചാരമാക്കുകയല്ല, നിർവികാരമാക്കുകയാണ്. നിതാന്ത നിർമ്മലമാകണം. ചിത്തം നിർവികാരമാകുന്നതിന് ചിത്തത്തിൻ്റെ ഏകാഗ്രത സഹായകമാകും. നമുക്ക് ചിത്തത്തിൻ്റെ ഏകാഗ്രത ഒരു സാധനം മാത്രമാണ്, സാധ്യമല്ല. സാധ്യം നമുക്ക് ചിത്തത്തിൻ്റെ നിർമ്മലതയാണ്, നിർവികാരതയാണ്. ചിത്തത്തിനെ ഏകാഗ്രമാക്കുവാൻ സാധിക്കും. ഏതെങ്കിലും ഒരു വികാരത്തിൻ്റെ സഹായത്തോടെ ചിത്തം ഏകാഗ്രമാക്കുവാൻ സാധിക്കും. രാഗത്തെ ആലംബനമായി സ്വീകരിച്ചുകൊണ്ടും ചിത്തത്തെ ഏകാഗ്രമാക്കുവാൻ സാധിക്കും. ദ്വേഷത്തെ ആലംബനമായി സ്വീകരിച്ചുകൊണ്ടും ചിത്തത്തെ ഏകാഗ്രമാക്കുവാൻ സാധിക്കും. മോഹത്തിൻ്റെ, വിമൂഢതയുടെ, അജ്ഞാനത്തിൻ്റെ ആലംബനം കൊണ്ടും ചിത്തത്തെ ഏകാഗ്രമാക്കുവാൻ സാധിക്കും. അത് നമുക്ക് പ്രയോജനപ്പെടുകയില്ല. ചിത്തത്തെ നിർമ്മലമാക്കണം. നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് വച്ചാൽ, നമ്മുടെ മനസ്സ് വികാരങ്ങളുടെ പിടിയിലകപ്പെട്ട് എല്ലായ്പ്പോഴും വ്യാകുലമായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. വികാരം ജനിപ്പിക്കും, വ്യാകുലമാകും. ആർക്കും ആഗ്രഹമില്ല വ്യാകുലരാകണമെന്ന്. എല്ലാവരും ആഗ്രഹിക്കുന്നത് വ്യാകുലതയിൽ നിന്നും മുക്തരാകണം, ദുഃഖത്തിൽ നിന്നും മുക്തരാകണം എന്നാണ്. ചെയ്യുന്നതോ ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നതും വ്യാകുലത വർദ്ധിപ്പിക്കുന്നതും. വികാരത്തിനുമേൽ വികാരം ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മനസ്സിലുദിക്കുന്ന എല്ലാ വികാരങ്ങളും നമ്മെ വ്യാകുലമാക്കുന്നവയാണ്. ക്രോധമാകട്ടെ, ദ്വേഷമാകട്ടെ, ഈർഷ്യയാകട്ടെ, ഭയമാകട്ടെ, വാസനയാകട്ടെ, അഹങ്കാരമാകട്ടെ, ഏതു പ്രകാരത്തിലുള്ള വികാരം നമ്മുടെ ചിത്തത്തിൽ ഉണർന്നാലും ചിത്തത്തിൻ്റെ ശാന്തി നഷ്ടമാകും. നമ്മൾ വ്യാകുലരാകുക തന്നെ ചെയ്യും. ഇത് പ്രകൃതിയുടെ നിശ്ചിത നിയമമാണ്. വികാരമകന്നുപോയാൽ എപ്പോളെപ്പോൾ എത്രയെത്ര വികാരമകന്നുപോകുന്നുവോ അപ്പോളപ്പോൾ അത്രയെത്ര ശാന്തി വന്നു ചേരുന്നു. പൂർണ്ണമായും വികാരവിമുക്തമായാൽ പൂർണ്ണമായ ശാന്തിയും വന്നു ചേരും. ശരിയായ അർത്ഥത്തിൽ ഉള്ളിൽ സുഖശാന്തിയുടെ അനുഭവമുണ്ടാകുന്നു. വികാരവുമുണ്ടായിരിക്കണം. നമ്മൾ മുക്താവസ്ഥ വരെ എത്തുകയും വേണം. ആരുടെയെങ്കിലും കൃപയുണ്ടാകും, ആരുടെയെങ്കിലും അനുകമ്പയുണ്ടാകും, ആരുടെയെങ്കിലും ദയുണ്ടാകും എന്നാശിക്കുന്നു. കുറേക്കാലം എൻ്റെയും വിശ്വാസം ഇതുതന്നെയായിരുന്നു. ആരുടെയെങ്കിലും കൃപയുണ്ടാകും. പക്ഷേ അങ്ങനെ ഉണ്ടാകുന്നില്ലല്ലോ. കൃപ ചെയ്യുന്നയാളുടെ അടുത്തെന്താ കൃപയുടെ കുറവുണ്ടോ? എന്തേ എന്നിട്ടും ഈ ലോകത്തിലുള്ളവരെല്ലാം വികാരഗ്രസ്തരായിരിക്കുന്നു? എന്തേ ഈ ലോകത്തിലുള്ളവരെല്ലാം വ്യാകുലരായിരിക്കുന്നു? കൃപ ചെയ്യുന്നയാളെന്തേ കൃപ കൊണ്ട് ഇവരെയെല്ലാം വികാരവിമുക്തരാക്കുന്നില്ല? എന്തുകൊണ്ടാണ് എല്ലാ ആൾക്കാരും അവനവൻ്റെ ദുഃഖത്തിൽ നിന്നും മുക്തി നേടാത്തത്, വ്യാകുലതയിൽ നിന്നും മുക്തരാകാത്തത്? ആരും മുക്തരാകുന്നില്ലല്ലോ, അല്ലേ? അപ്പോൾ സ്പഷ്ടമാകുന്നു, ഓരോ വ്യക്തിക്കും അവനവൻ്റെ വികാരത്തിൽ നിന്നും മുക്തി സ്വയം നേടണം. സ്വയം കഠിനപ്രയത്നം ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി അന്തർമുഖിയാകേണ്ടിയിരിക്കുന്നു. വികാരം നമ്മുടെ ഉള്ളിലാണ് ഉദിക്കുന്നത്, വെളിയിലല്ല. സംഭവങ്ങൾ വെളിയിൽ നടക്കുന്നു, നമ്മളകത്ത് വികാരമുണർത്തുന്നു. വികാരം എവിടെ ഉദിക്കുന്നുവോ ആ അവസ്ഥയെ നമ്മൾ സ്വയം അറിയുന്നില്ല. എങ്കിൽ വികാരമുണർത്തുന്ന സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കും? വികാരത്തിൻ്റെ സ്വഭാവമാണെങ്കിൽ അകത്തിത്രയും ആഴത്തിൽ വളരെ പ്രയത്നം ചെയ്യേണ്ടിയിരിക്കുന്നു. നമ്മുടെ ബിഹേവിയർ പാറ്റേൺ, അന്തർമനസ്സിൻ്റെ ബിഹേവിയർ പാറ്റേൺ, അതായത് സ്വഭാവം മാറ്റിയെടുക്കുക എളുപ്പമല്ല. ഈ ജോലി നമ്മുടെ ശരീരത്തിനകത്താണ് ചെയ്യേണ്ടത്. പുറത്തു ചെയ്യുന്ന ഏതെങ്കിലും കർമ്മകാന്ഡം മനസ്സിലെ വികാരങ്ങളെ ആഴത്തിൽ മാറ്റിയെടുക്കുക, ഇത് അസംഭവ്യമായ കാര്യമാണ്. മറ്റാരെങ്കിലും നമ്മുടെ മനസ്സിലെ വികാരങ്ങളെ ആഴത്തിൽ ചെന്ന് മാറ്റിയെടുക്കുക, ഇതും അസംഭവ്യമായ കാര്യമാണ്. ഓരോ വ്യക്തിയും സ്വയം സ്വന്തം പ്രയത്നം കൊണ്ട്, സ്വന്തം പരിശ്രമം കൊണ്ട് തൻ്റെ തന്നെ ഉള്ളിലുള്ള വികാരങ്ങളുടെ വേരുകൾ പിഴുതെടുക്കേണ്ടിയിരിക്കുന്നു. ഈ ജോലിക്കു വേണ്ടിയുള്ളതാണ് ഈ മാർഗമെല്ലാം. സത്യമെന്താണ്? ഉള്ളിലുള്ള സത്യമെന്താണ്? ഇതറിയുന്നതിനുള്ള ജോലിയാണ് ചെയ്യേണ്ടത്. നമുക്ക് ഒന്നും അറിയില്ല, നമുക്ക് ജ്ഞാനമില്ല, വെറും വിശ്വാസം മാത്രം, പരമ്പരാഗതമായി അംഗീകരിച്ചിട്ടുള്ള വിശ്വാസം. അതുകൊണ്ട് നമ്മളും അംഗീകരിച്ചു പോരുന്നു. നമ്മുടെ ശാസ്ത്രം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് നമ്മളും അംഗീകരിക്കുന്നു. ഭഗവാൻ ബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു, ഭഗവാൻ മഹാവീരൻ അങ്ങനെ പറഞ്ഞു, ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തു അങ്ങനെ പറഞ്ഞു, മുഹമ്മദ് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ചുകൊണ്ടുമിരിക്കുന്നു. ഏറ്റവും കൂടിയാൽ നമ്മുടെ ബുദ്ധിയും ഇങ്ങനെ പറഞ്ഞു, തർക്കയുക്തമെന്ന് തോന്നി, യുക്തിയുക്തമെന്ന് തോന്നി, അതുകൊണ്ട് വിശ്വസിക്കുന്നു. ഒന്നുകിൽ അമിത ഭക്തി മൂലം വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധി കൊണ്ട് തർക്കം കൊണ്ട് വിശ്വസിക്കുന്നു. ഒന്നും അനുഭവമാകുന്നില്ല. അനുഭവവും വിശ്വാസവും തമ്മിൽ ആകാശവും ഭൂമിയും പോലുള്ള അന്തരമുണ്ട്. വിശ്വാസം കൊണ്ട് നമ്മുടെ വികാരം ജനിപ്പിക്കുന്ന സ്വഭാവം മാറുന്നില്ല. ഉപരിതലത്തിൽ കുറച്ചു മാറിയാലും ആഴത്തിൽ അതിൻ്റെ വേരുകൾ പോകുന്നില്ല. അനുഭവമായി തുടങ്ങുമ്പോൾ കാണാം എങ്ങനെയാണ് വികാരങ്ങൾ വേരോടെ പിഴുതുപോകുന്നത് എന്ന്. നമുക്ക് ഈ ജോലിയാണ് ചെയ്യേണ്ടത്. നമ്മളെക്കുറിച്ചുള്ള സത്യം എന്താണോ അത് അനുഭൂതിയിലൂടെ അറിയുക. നമ്മൾ ഈ ശ്വാസത്തിൻ്റെ കൂടെ ഒരു ശബ്ദം ഏതെങ്കിലും കൂട്ടിച്ചേർത്താൽ രണ്ടു വലിയ വിഷമങ്ങൾ നേരിടും. ഒന്നാമത്, എന്ത് ശബ്ദമാണ് കൂട്ടിച്ചേർക്കുക? കൂടുതലും ഏത് സമ്പ്രദായത്തിലെ വ്യക്തിയാണോ ആ സമ്പ്രദായത്തോടുള്ള ഭക്തി മൂലം ഏതെങ്കിലും ദേവിയുടെ, ദേവതയുടെ, ഈശ്വരൻ്റെ, ബ്രഹ്മാവിൻ്റെ, അല്ലാഹുവിൻ്റെ, സന്യാസിയുടെ, മഹാത്മാവിൻ്റെ, ഗുരുവിൻ്റെ പേരായിരിക്കും ചേർക്കുക. ആ പേര് കൂടെ കൂടെ ജപിക്കും. അതിനോട് വളരെ ഭക്തിയുണ്ട്. ഒരു സമ്പ്രദായത്തിൻ്റെ ഭക്തി മറ്റൊരു സമ്പ്രദായത്തിൻ്റെ ഭക്തിക്ക് പാത്രമാകണമെന്നില്ല. അവരും പറയും, ഈ പേരെന്തിനാണ് ജപിക്കുന്നത്? ഞങ്ങൾ ഞങ്ങളുടെ സമ്പ്രദായത്തിലെ പൂജനീയൻ്റെ പേര് ജപിക്കും. ഇങ്ങനെയാകുമ്പോൾ കാര്യം സർവസമ്മതമാകുന്നില്ല. എന്തു പേര് പറഞ്ഞാലും അതെല്ലാവർക്കും ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാകുന്നില്ല. ധർമ്മം എല്ലായ്പ്പോഴും എല്ലാവർക്കുമുള്ളതായിരിക്കണം. ധർമ്മം സാമ്പ്രദായികമല്ല. സാമ്പ്രദായികത ചേരുന്നതോടെ ധർമ്മം ധർമ്മമല്ലാതായിത്തീരുന്നു, അതിൻ്റെ ശുദ്ധത നഷ്ടമായിത്തീരുന്നു. ധർമ്മവും സാമ്പ്രദായികതയും തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ദുഃഖമാണ് കഴിഞ്ഞ 2000 വർഷങ്ങളായി നമ്മൾ ധർമ്മത്തെയും സാമ്പ്രദായികതയെയും സമാനാർത്ഥത്തിൽ കാണുന്നു എന്നുള്ളത്. ധർമ്മമെന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സാമ്പ്രദായികതയെന്നായി, സാമ്പ്രദായികത എന്നാൽ ധർമ്മവും. ഈ 10 ദിവസങ്ങളിൽ ധർമ്മമെന്ന ശബ്ദം പല പ്രാവശ്യം ഉപയോഗിക്കും. അബദ്ധത്തിൽ പോലും ഇത് ഹിന്ദുധർമ്മത്തിൻ്റെ കാര്യമാണെന്നോ ബൗദ്ധധർമ്മത്തിൻ്റെ, ജൈനധർമ്മത്തിൻ്റെ, ക്രിസ്തുധർമ്മത്തിൻ്റെ, സിഖ് ധർമ്മത്തിൻ്റെ, പാഴ്സി ധർമ്മത്തിൻ്റെ ഒന്നുമല്ല. കാര്യം ധർമ്മത്തിൻ്റേത് മാത്രമാണ്. 10 ദിവസവും മനസ്സിലാകുന്നത് ധർമ്മത്തിന് സ്വന്തമായ ഒരു അസ്തിത്വമുണ്ട്, സ്വതന്ത്രമായ അസ്തിത്വമുണ്ട് എന്നതാണ്. ആ അസ്തിത്വമാണ് ധർമ്മത്തിൻ്റെ യഥാർത്ഥ അസ്തിത്വം. അതിൻ്റെ കൂടെ ഈ ശബ്ദം കൂടിച്ചേരുമ്പോൾ, അതായത് ഹിന്ദുധർമ്മം, ബൗദ്ധധർമ്മം, ജൈനധർമ്മം, ക്രിസ്തുധർമ്മം, സ്വന്തം അസ്തിത്വം നഷ്ടമാകുന്നു. സമ്പ്രദായം പ്രമുഖവും ധർമ്മം അപ്രധാനവുമായിത്തീരുന്നു. ഹിന്ദു പ്രമുഖമായിത്തീരുന്നു, ധർമ്മം അപ്രധാനവും ബൗദ്ധൻ പ്രമുഖമായിത്തീരുന്നു ധർമ്മം അപ്രധാനവും. അതുപോലെ ജൈനൻ പ്രമുഖമായിത്തീരുന്നു സിഖ് പ്രമുഖമായിത്തീരുന്നു ക്രിസ്തു പ്രമുഖമായിത്തീരുന്നു ധർമ്മം അപ്രധാനവുമായിത്തീരുന്നു. ധർമ്മത്തിൻ്റെ പ്രാമുഖ്യമേ നമ്മളെ ധർമ്മവാനാക്കി തീർക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യം നല്ലതുപോലെ മനസ്സിലാക്കണം. ഭാരതത്തിലെ പുരാതന ജനത ധർമ്മശബ്ദം എങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത്? സത്യത്തിനും ഋതിനും പ്രകൃതിയുടെ നിയമത്തിനും നിസർഗ നിയമത്തിനും പ്രപഞ്ചനീതിക്കും സ്വഭാവത്തിനുമായിരുന്നു ധർമ്മമെന്ന് പറഞ്ഞിരുന്നത്. അഗ്നിയുടെ ധർമ്മം ജ്വലിക്കുകയും ജ്വലിപ്പിക്കുകയുമാണ്. അഗ്നിയുടെ സ്വഭാവം ജ്വലിക്കുകയും ജ്വലിപ്പിക്കുകയുമാണെന്നർത്ഥം. ഇതിൽ ഹിന്ദുത്വമോ ബുദ്ധിസമോ ജൈനിസമോ വരുന്നില്ല. ഈ സ്വഭാവമില്ലെങ്കിൽ, ഈ ധർമ്മമില്ലെങ്കിൽ അത് അഗ്നിയല്ല. അതേപോലെ തന്നെ മഞ്ഞിൻ്റെ സ്വഭാവം തണുത്തിരിക്കലും തണുപ്പിക്കലുമാണ്. തണുത്തിരിക്കാത്തതോ തണുപ്പിക്കാത്തതോ മഞ്ഞല്ല. ഈ ഗുണം, ധർമ്മം, സ്വഭാവം എന്നിവയുണ്ടെങ്കിൽ മാത്രമേ മഞ്ഞു മഞ്ഞാകുന്നുള്ളൂ. ഇതേപോലെ വികാരങ്ങൾക്കും അതിൻ്റെ ഗുണധർമ്മ സ്വഭാവമുണ്ട്. ആ ഗുണധർമ്മ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ വ്യാകുലമാകുക, മറ്റുള്ളവരെ വ്യാകുലപ്പെടുത്തുക എന്നുള്ളതാണ്. സ്വയം വ്യാകുലമായിരിക്കുക, മറ്റുള്ളവരെ വ്യാകുലരാക്കുക. അഗ്നി സ്വയം ജ്വലിക്കുകയും മറ്റുള്ളവയെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ അതുപോലെയാണ് ക്രോധമുദിച്ചാലും സംഭവിക്കുന്നത്. ആരുടെ മനസ്സിൽ ക്രോധമുദിച്ചാലും അയാളെ അത് വ്യാകുലമാക്കും. അയാൾ താൻ ഹിന്ദുവാണെന്ന് പറഞ്ഞാലും ബൗദ്ധനാണെന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനിയെന്ന് പറഞ്ഞാലും ജൈനനെന്ന് സിഖ് ഭാരതീയനെന്ന് ബ്രഹ്മക്കാരനെന്ന് പറഞ്ഞാലും യാതൊരു വ്യത്യാസവും ഉണ്ടാകുന്നില്ല. ക്രോധമുണർന്നാൽ പ്രകൃതിയുടെ നിയമമാണ്, ജ്വലിപ്പിക്കും. അയാളെ മാത്രമല്ല, ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തെക്കൂടെ ജ്വലിപ്പിക്കും, സന്തപ്തമാക്കും. അയാളുമായി സമ്പർക്കത്തിൽ വരുന്നവരെയും വ്യാകുലരാക്കും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. ക്രോധമുണർന്നാൽ അതേപ്രകാരം വേറെ എന്തെങ്കിലും വികാരമുണർന്നാൽ അതിലൊരു ലേബലും ഒട്ടിക്കുവാൻ സാധിക്കുകയില്ല. ഈ ക്രോധമുണർന്നത് ഹിന്ദുക്രോധമാണ്, ഇത് മുസ്ലിം ക്രോധമാണ്, ഇത് ക്രിസ്ത്യൻ ക്രോധമാണ്, ഇത് ജൈനക്രോധമാണ് എന്നും മറ്റും പേരെഴുതി ഇടുവാനും സാധിക്കുകയില്ല. ക്രോധം ക്രോധം മാത്രമാണ്. ഇത് സാർവജനീന രോഗമാണ്. ഇതൊരു ജാതിവിശേഷത്തിൻ്റെയോ വർണ്ണവിശേഷത്തിൻ്റെയോ രോഗമല്ല, എല്ലാവരുടെയും രോഗമാണ്. ഏതൊരാൾ സ്വന്തമുള്ളിൽ വികാരമുണർത്തുന്നുവോ അയാൾ തീർച്ചയായും വ്യാകുലനായിത്തീരും. ക്രോധമുണർത്തിയതുമൂലം വ്യാകുലത വന്നു. അതിനെങ്ങനെ ലേബലൊട്ടിക്കാം? ഇത് ഹിന്ദു വ്യാകുലതയാണ്, മുസ്ലിം വ്യാകുലതയാണ്, ക്രിസ്ത്യൻ വ്യാകുലതയാണ്, ജൈനവ്യാകുലതയാണ്, ഇങ്ങനെ എന്തെങ്കിലും? രോഗമല്ലേ, വ്യാകുലമായിത്തീരുക തന്നെ ചെയ്യും. ഈ രോഗം മാറിയാൽ, വികാരമൊഴിഞ്ഞുപോയാൽ വ്യാകുലതയും മാറി, ഉള്ളിൽ നല്ല സുഖവും ശാന്തിയും വന്നു. ഏത് ലേബലൊട്ടിക്കും? ബൗദ്ധ സുഖശാന്തി വന്നു, ഹിന്ദു വന്നു, ക്രിസ്ത്യൻ വന്നു, ജൈനൻ വന്നു, ഏത് ലേബലൊട്ടിക്കും? എല്ലാവർക്കുമുള്ള കാര്യമല്ലേ? ഈ രൂപത്തിലാണ് ധർമ്മത്തെ ഭാരതീയർ കണ്ടിരുന്നത്. ഇതായിരുന്നു നീതിയും നിയമവും. പ്രകൃതിയുടെ നിയമമാണിത്. ഈ നിയമത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം. നമ്മളുള്ളിൽ വികാരമുണർത്തണമെന്ന് പ്രകൃതി ആഗ്രഹിക്കുന്നില്ല. പ്രപഞ്ചനിയമം ആഗ്രഹിക്കുന്നില്ല. ധർമ്മം ആഗ്രഹിക്കുന്നില്ല. കാരണം സ്പഷ്ടമാണ്. വികാരമുണർന്നാലുടനെ നമുക്ക് ദണ്ഡവും ലഭിക്കുന്നു. പ്രകൃതി ആഗ്രഹിക്കുന്നത് നമ്മൾ ചിത്തത്തെ വികാരരഹിതമാക്കി സൂക്ഷിക്കണമെന്നാണ്. കാരണം ചിത്തം വികാരവിഹീനമാകുന്നതോടെ പ്രകൃതി നമുക്ക് പുരസ്കാരം തരുവാൻ തുടങ്ങുന്നു. വലിയ സുഖവും ശാന്തിയും തരുന്നു. എല്ലാവർക്കും ഒരേപോലെ, ഹിന്ദുവായാലും ബൗദ്ധനായാലും സിഖായാലും ക്രിസ്ത്യനായാലും യാതൊരു വ്യത്യാസവും കാട്ടുന്നില്ല. സാർവജനീനമാണ് രോഗം. അതിൻ്റെ ചികിത്സയും സാർവജനീനമായിരിക്കണം. സാമ്പ്രദായികമായിരിക്കുവാൻ കഴിയുകയില്ല. ശ്വാസത്തിൻ്റെ കൂടെ നമ്മളേതെങ്കിലും സാമ്പ്രദായികമായ കാര്യം കൂട്ടിച്ചേർത്താൽ ചികിത്സ ശരിയാകുകയില്ല. ഏതെങ്കിലും നാമം, രൂപം, ആകൃതി കൂട്ടിച്ചേർക്കാമെന്ന് വച്ചാൽ ആരുടെ കൂട്ടിച്ചേർക്കും? ഏതെങ്കിലും ദേവിയുടെ, ദേവതയുടെ, ഈശ്വരൻ്റെ, ബ്രഹ്മത്തിൻ്റെ, സാധുവിൻ്റെ, മഹാപുരുഷൻ്റെ, ആരിലാണോ ഭക്തിയുള്ളത് അയാളുടെ പേരല്ലേ ചേർക്കുകയുള്ളൂ? ഓരോ ജാതിക്കാർക്കും അവരവരുടേതായ ഭക്തിഭാജനങ്ങളാണുള്ളത്. അപ്പോൾ കാര്യം സാർവജനീനമാകുന്നത് എങ്ങനെ? ഇപ്പറഞ്ഞത് നിസ്സാരമായൊരു കാരണമാണ്, പ്രമുഖമായ കാരണമല്ല. പ്രമുഖമായ കാരണം മറ്റൊന്നാണ്. ശുദ്ധമായ ശ്വാസത്തെ തന്നെ ധ്യാനം ചെയ്യണം എന്ന നിർബന്ധമെന്താണ്? ഏതെങ്കിലും ശബ്ദം ചേർത്താൽ കുറച്ചു കഴിയുമ്പോൾ കാണാം, ആ ശബ്ദം മാത്രം വീണ്ടും വീണ്ടും ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു. ശ്വാസത്തെ മറന്നുപോയി. മനസ്സേകാഗ്രമായി. പക്ഷേ നമുക്ക് നമ്മുടെ ഉള്ളിൽ, ആഴത്തിൽ, വികാരങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനത്താണ് എത്തേണ്ടത്. അനുഭൂതി കൊണ്ട് ഉൽപ്പത്തിയുടെ കാരണങ്ങളെ മനസ്സിലാക്കി അതിൻ്റെ നിരാകാരണമാണ് ചെയ്യേണ്ടത്. ആ ജോലി നിന്നുപോയി, മനസ്സേകാഗ്രമായി, ഇതുപോലെ ഏതെങ്കിലും ആകൃതി കൂട്ടിച്ചേർത്ത് ശ്വാസത്തെ അറിഞ്ഞുകൊണ്ടിരുന്നാലും സാവധാനം ശ്വാസം വിട്ടുപോകും. ആ ആകൃതി പ്രമുഖമായിത്തീരും. മനസ്സ് അതിൽ മുഴുകി ഏകാഗ്രമായിത്തീരും. നമുക്ക് ചെയ്യേണ്ടിയിരുന്ന ജോലി നമ്മളെക്കുറിച്ചുള്ള സത്യമറിഞ്ഞ്, നമ്മുടെ ഉള്ളിൽ വികാരങ്ങൾ എവിടെ ഉണരുന്നു, എപ്പോൾ ഉണരുന്നു, എങ്ങനെ ഉണരുന്നു, എന്തുകൊണ്ടുണരുന്നു, അതിനെ എങ്ങനെ ഇല്ലാതാക്കാം, ഈ കാര്യങ്ങൾ വിട്ടുപോകുന്നു. ഇത് വിട്ടുപോയാൽ മുക്തിയുടെ മാർഗവും വിട്ടുപോയി. അതുകൊണ്ടാണ് ശബ്ദമോ നാമമോ രൂപമോ ആകൃതിയോ കൂട്ടിച്ചേർക്കുവാൻ അനുവദിക്കാത്തത്. ഈ സമ്പ്രദായത്തിൻ്റേത് ചേർക്കണം, മറ്റേത് ചേർക്കരുത് എന്നെല്ലാം പറയുന്ന വ്യക്തി കാര്യം വ്യക്തമല്ലാത്തയാളാണ്. സാമ്പ്രദായികതയാൽ ബന്ധനസ്ഥനാണ്. മറ്റൊരു സമ്പ്രദായത്തിൽ നിന്നും തൻ്റെ സമ്പ്രദായത്തിൽ ബന്ധിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഒരു നാമവും വേണ്ട, രൂപവും വേണ്ട, ആകൃതിയും വേണ്ട, ശുദ്ധശ്വാസത്തെ ആശ്രയിക്കുക. ഇനി മനസ്സിലാക്കാം, ശുദ്ധശ്വാസത്തെ ആശ്രയിക്കുന്നതുകൊണ്ട് എന്ത് ലാഭം. ശുദ്ധശ്വാസത്തെ ആശ്രയിച്ച് നടന്ന് പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ നമ്മളെക്കുറിച്ചുള്ള സത്യം പ്രകടമാകുവാൻ തുടങ്ങും. അനുഭൂതിയുടെ തലത്തിൽ പ്രകടമാകും. നമ്മളെക്കുറിച്ചുള്ള എന്ത് സത്യം? നമ്മളെക്കുറിച്ചുള്ള സത്യം എന്താണോ അത്, ഈ സമ്പൂർണ്ണ ശരീരസ്കന്ധം, ബുദ്ധിയുടെ തലത്തിൽ ഈ ശരീരം എൻ്റേതല്ല, ഇത് ഞാനല്ല, ശരീരവും ആത്മാവും ഭിന്നമാണ് എന്നൊക്കെ പറയും. കാരണം ചെറുപ്പം മുതൽ ഇങ്ങനെ കേട്ടുവരുന്നതല്ലേ. അങ്ങനെ ഒരു ആവരണവുമുണ്ട്. അകത്തു നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഈ ലൗകിക സംസാരത്തിൽ ശരീരം തന്നെ ഞാനായിത്തീർന്നിരിക്കുകയാണ്. ശരീരം എൻ്റേതും ഈ ശരീരത്തിനോട് വളരെ വലിയ ആസക്തിയാണ് നമ്മൾക്കുള്ളത്. ഈ ആസക്തി മൂലമാണ് മാനസിക പിരിമുറുക്കം, സമ്മർദ്ദം, ടെൻഷൻ അനുഭവിക്കുന്നത്. ടെൻഷനുമേൽ ടെൻഷൻ, വികാരം ഉത്ഭവിക്കുന്നു, വ്യാകുലരാകുന്നു. ഇതേപോലെ തന്നെയാണ് ചിത്തസ്കന്ധവും. ഉപരിതലത്തിൽ, ബുദ്ധിയുടെ തലത്തിൽ നല്ലതുപോലെ പറയും, ഈ ചിത്തം, ഈ മനസ്സ് ഞാനല്ല, ഇതെൻ്റേതല്ല, ഇതെൻ്റെ ആത്മാവല്ല, ഇത് നശ്വരമാണ്, ഭംഗുരമാണ്. ശരീരം നശ്വരവും ഭംഗുരവുമെന്ന പോലെ ഇതും നശ്വരവുമാണ്, ഭംഗുരവുമാണ്. ഉപരിതലത്തിൽ ഇങ്ങനെ വിശ്വസിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം? ഉള്ളിൽ നോക്കുമ്പോൾ മനസ്സിലാകും, വ്യവഹാരത്തിൽ ഈ ചിത്തം ഞാനായിത്തീർന്നിരിക്കുകയാണ്, എൻ്റേതായിത്തീർന്നിരിക്കുകയാണ്. മനസ്സിനോട് വളരെ വലിയ താതാത്മ്യം പ്രാപിച്ചിരിക്കുകയാണ്. വളരെ ആഴത്തിൽ ആസക്തിയാണ് നമുക്കുള്ളത്. ഈ ആസക്തി മൂലമാണ് എന്തുമാത്രം മാനസിക പിരിമുറുക്കം, സമ്മർദ്ദം, എന്തുമാത്രം ടെൻഷനാണ് അനുഭവിക്കുന്നത്, എന്തുമാത്രം വികാരമാണ് ഉത്ഭവിക്കുന്നത്, എന്തുമാത്രം വ്യാകുലതയാണ്, എത്ര കെട്ടുകളാണിടുന്നത്. ഇതാണ് നമ്മുടെ ഉള്ളിലെ സത്യം. ശരീരത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ സത്യമറിയുക, ചിത്തത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ സത്യമറിയുക. ഇതിനെ പുരാതന ഭാഷയിൽ ആത്മദർശനമെന്നാണ് പറഞ്ഞിരുന്നത്. ആത്മദർശനമെന്നാൽ സ്വദർശനം. ഞാൻ എന്ന് പറയുന്നതിനെ അനുഭൂതി കൊണ്ടറിയുക, അത് ആത്മദർശനം. അത് സ്വദർശനം. ഇതിനെയാണ് സത്യദർശനമെന്നും പറഞ്ഞിരുന്നത്. അനുഭൂതിയിലൂടെ അല്ലാതെ വാക്കിലൂടെ മാത്രം സത്യത്തെ കാണുന്നത് ഭാരതത്തിൽ സത്യമായിരുന്നില്ല. അനുഭവത്തിലൂടെ എന്ത് സത്യമാണോ അറിഞ്ഞത്, അതാണെനിക്ക് സത്യം. മറ്റാർക്കെങ്കിലും അനുഭവമായാൽ അത് അയാൾക്ക് സത്യമായിരിക്കും, എനിക്കായിരിക്കുകയില്ല. ഞാനതിനെ സങ്കല്പിക്കുക മാത്രം ചെയ്യും. എനിക്കെൻ്റെ അനുഭൂതിയിൽ എന്താണ് അറിയുവാൻ സാധിക്കുന്നത്? ഈ സത്യദർശനത്തിനു വേണ്ടിയാണ് അന്തർമുഖിയായിരിക്കുന്നത്, ആത്മദർശനം ചെയ്യണം എന്ന് താൽപ്പര്യപ്പെടുന്നത്. സ്വദർശനം ചെയ്യണം. എന്നെക്കുറിച്ചുള്ള സത്യമെന്താണ്? എന്തിനെയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിനെ ഈ പ്രവചനങ്ങളിലൂടെയല്ല, പുസ്തകങ്ങളിലൂടെയല്ല, തർക്കവിതർക്കങ്ങളിലൂടെയല്ല, അനുഭവത്തിലൂടെ അറിയണം. ശരീരമുണ്ട്, ചിത്തവുമുണ്ട്. അന്തർമുഖിയാകുമ്പോൾ കാണാം ഇവ പരസ്പരം എന്തുമാത്രം ലയിച്ചു ചേർന്നാണിരിക്കുന്നത് എന്ന്. ഇവയെ വേർപെടുത്തുവാൻ കഴിയുകയില്ല. എത്രമാത്രം ഇവ പരസ്പരം പ്രഭാവിക്കപ്പെടുകയും പ്രഭാവിക്കുകയും ചെയ്യുന്നു. എങ്ങനെയാണ് ഇവ ഒന്ന് മറ്റൊന്നിനോട് പ്രതികരിക്കുന്നത്? ഈ പ്രതിക്രിയയുടെ ധാര ഉള്ളിലുണ്ട്. അന്തർധാരകൾ ചലിക്കുന്നുണ്ട്. കറൻസ്, ക്രോസ് കറൻസ് എന്തുമാത്രമുണ്ട്. അതുമൂലം എങ്ങനെയാണ് വികാരങ്ങൾ ഉണ്ടാകുന്നത്? വികാരങ്ങൾക്കുമേൽ വികാരങ്ങൾ ഉണ്ടാകുന്നത്? എങ്ങനെ നമ്മൾ വ്യാകുലരായിക്കൊണ്ടിരിക്കുന്നു? ഈ കാര്യങ്ങളെല്ലാം പ്രവചനങ്ങൾ കൊണ്ട് മനസ്സിലാകുകയില്ല. ഈ കാര്യങ്ങളെല്ലാം ശ്വാസത്തെ ആശ്രയിച്ച് മുന്നോട്ടു പോകുമ്പോൾ അനുഭവത്തിലൂടെ മനസ്സിലായിത്തുടങ്ങും. അതിനുശേഷം ഇതിനുമപ്പുറത്തെന്താണ്? ശരീരത്തിൻ്റെ മുഴുവൻ ക്ഷേത്രവും സ്ഥൂലത്തിലും സ്ഥൂലവും സൂക്ഷ്മത്തിലും സൂക്ഷ്മവും ശരീരത്തിൻ്റെ മുഴുവൻ സത്യവുമറിഞ്ഞു. അതേപോലെ ചിത്തത്തെയും ചിത്തവൃത്തിയെയും സ്ഥൂലത്തിലും സ്ഥൂലവും സൂക്ഷ്മത്തിലും സൂക്ഷ്മവുമായ എല്ലാ സത്യവും അറിഞ്ഞു കഴിയുമ്പോൾ അതിനുമപ്പുറത്തുള്ള സത്യവും പ്രകടമാകും. ഈ ശരീരവും ചിത്തവും ചിത്തവൃത്തികളുടെ മുഴുവൻ ക്ഷേത്രവും സ്വന്തം അനുഭവത്തിലറിയും. പഠിച്ചറിഞ്ഞതോ കേട്ടുകേൾവിയോ അല്ല, എത്രമാത്രം അനിത്യമാണ്, എത്ര നശ്വരമാണ്, എത്ര ഭംഗുരമാണ്. പ്രതിക്ഷണം മാറിക്കൊണ്ടിരിക്കുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇത് സ്വന്തം അനുഭവത്തിലൂടെ അറിയും. ഈ മുഴുവൻ അന്വേഷണവും പൂർണ്ണമാകുമ്പോൾ അതിനപ്പുറത്തെ സത്യവും പ്രകടമാകും. പരമമായ സത്യം, ശരീരത്തിനും ചിത്തത്തിനും അപ്പുറത്തുള്ള സത്യം. അതിൽ യാതൊന്നും പരിവർത്തനമാകുന്നില്ല, യാതൊന്നും ഉത്പന്നമാകുന്നില്ല, നശിക്കുന്നില്ല. പരമമായ പദം എന്നത് പരമസത്യമാണ്, അമൃതാണ്, മരണമില്ലാത്തതാണ് എന്നെല്ലാം കേട്ടിട്ടുണ്ട്. കേട്ടിട്ടല്ലേയുള്ളൂ, അനുഭവിച്ചറിഞ്ഞിട്ടില്ലല്ലോ, അതിൻ്റെ സാക്ഷാത്കാരമുണ്ടായിട്ടില്ലല്ലോ. സാക്ഷാത്കാരമില്ലാത്തിടത്തോളം നമുക്കെന്തു പ്രയോജനം? കേവലം വിശ്വസിച്ചതുകൊണ്ട് മാത്രം നമുക്കെന്ത് നേടാൻ? അതിൻ്റെ അനുഭവമുണ്ടായാൽ ജീവിതത്തിൽ മാറ്റമുണ്ടാകും, കെട്ടുകളഴിയും, വികാരങ്ങളിൽ നിന്നും മുക്തി നേടും, ദുഃഖത്തിൽ നിന്നും മുക്തി നേടും. ഒരു ജന്മത്തിലേതല്ല, അനേക ജന്മങ്ങളിലെ ദുഃഖത്തിൽ നിന്നും മുക്തി നേടും, ഭവചക്രത്തിൽ നിന്നും മുക്തി നേടും. കുറേ ജന്മത്തിലെ ഭവഭ്രമണത്തിൽ നിന്നും മുക്തിയുടെ കാര്യം ഒരിടത്ത് വെച്ചാലും ഈ ജന്മത്തിലെ നമ്മുടെ വ്യാകുലതയുടെ കാരണം വികാരങ്ങളാണെന്നും അതിൽ നിന്നും മുക്തരായി തുടങ്ങുന്നത് എങ്ങനെയെന്നും നമുക്ക് വ്യക്തമായ അനുഭവമാകും. അതുകൊണ്ട് നമുക്കുള്ളിലാണ് ജോലി ചെയ്യേണ്ടത്. വിശ്വാസങ്ങളെ ആശ്രയിച്ച് കൽപ്പനകൾ ചെയ്യാൻ തുടങ്ങും. ഞങ്ങളുടെ വിശ്വാസം, ഞങ്ങളുടെ ഈ വിശ്വാസം ഒന്നും മനസ്സിലാകുന്നില്ല. വിശ്വാസം ശരിയാണെന്നും വരാം, പക്ഷേ അനുഭവത്തിൽ അറിയുന്നില്ലല്ലോ. നമുക്കീ 10 ദിവസം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെക്കുറിച്ചുള്ള സത്യങ്ങൾ അനുഭൂതിയിലെറിയണം. അതുകൊണ്ടാണ് നമ്മൾ ശ്വാസത്തെ ആശ്രയിക്കുന്നത്. ശരീരത്തെക്കുറിച്ചുള്ള സത്യമെന്താണ്? സ്വന്തം ശരീരത്തെക്കുറിച്ച് എന്തറിയാം? ശരീരശാസ്ത്രം പഠിച്ചിട്ടുണ്ടായിരിക്കും, അത് മറ്റൊരു കാര്യമാണ്. അനാറ്റമി പഠിച്ചിട്ടുണ്ടായിരിക്കും, അതും അറിഞ്ഞ കാര്യമല്ല, കേവലം ജ്ഞാനമാണ്, ബുദ്ധിവിലാസമാണ്. അനുഭവം എന്താണ്? പുറമേയുള്ള അംഗങ്ങളെക്കുറിച്ച് അനുഭവമുണ്ട്. കണ്ണിനെക്കുറിച്ചും മൂക്കിനെക്കുറിച്ചും കാലിനെക്കുറിച്ചും ഒക്കെ നല്ലതുപോലെ അറിയാം. ഇവ വെളിയിലുള്ള അംഗങ്ങളാണ്. ഇവ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന്, കാലിനോട് ഞാൻ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ എഴുന്നേൽക്കും, നടക്കാൻ പറഞ്ഞാൽ നടക്കും, ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും, കണ്ണിനോട് തുറക്കാൻ പറഞ്ഞാൽ തുറക്കും, അടയ്ക്കാൻ പറഞ്ഞാൽ അതും ചെയ്യും. ഈ എല്ലാ അംഗങ്ങളും എൻ്റെ ഇഷ്ടപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്. എൻ്റെ ആജ്ഞ അനുസരിക്കുന്നവരാണ്, എനിക്കടിമകളാണ്. എന്നാൽ ഉള്ളിലെത്ര അംഗങ്ങളുണ്ട്, എത്രമാത്രം ഹൃദയം, ശ്വാസകോശം, അങ്ങനെ എന്തുമാത്രം, ഇവയൊന്നും എൻ്റെ ആജ്ഞ പാലിക്കുന്നില്ല, എൻ്റെ ഇഷ്ടത്തിനല്ല പ്രവർത്തിക്കുന്നത്. പ്രകൃതി അതിൻ്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നിർത്താൻ പറഞ്ഞാൽ നിർത്തുന്നില്ല, വേഗത്തിൽ പോകാൻ പറഞ്ഞാൽ വേഗത കൂടുന്നില്ല, പതുക്കെ പോകാൻ പറഞ്ഞാൽ അങ്ങനെയാകുന്നില്ല. ഇവയ്ക്കുമേൽ എനിക്ക് യാതൊരു അധികാരവുമില്ല, ആധിപത്യമില്ല. ഇവയെക്കുറിച്ച് എനിക്ക് എന്തറിയാം? ഒന്നും അറിയില്ല. അനുഭവതലത്തിൽ യാതൊന്നും അറിയില്ല. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള വലിയ വലിയ അംഗങ്ങളെക്കുറിച്ച് എന്തു പറയാൻ? ഈ ശരീരം മുഴുവനും ചെറിയ ചെറിയ ജീവകോശങ്ങളെക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നവയാണ്. അവയെ ചെറിയ പരമാണുക്കളെക്കൊണ്ടും അവയിൽ പ്രത്യേക പരമാണുവിൽ പ്രതിക്ഷണം എന്തെങ്കിലും ചലനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തരംഗങ്ങൾ തന്നെ തരംഗങ്ങൾ, ഉത്പന്നമാകുന്നു, നശിക്കുന്നു. അവയെക്കുറിച്ചെല്ലാം എന്തറിയാം? സയൻസിൻ്റെ പുസ്തകങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം, അതനുസരിച്ച് വിശ്വസിക്കുകയും ചെയ്യും. എന്തറിയാം? ഒന്നും അറിയുന്നില്ലല്ലോ. ഈ ശ്വാസത്തെ ആശ്രയിച്ചു പോയിപ്പോയി സ്വന്തം ശരീരത്തെക്കുറിച്ചുള്ള അറിവ് മുഴുവനായും ലഭിക്കും. യാതൊരു ശബ്ദവും രൂപവും ആകൃതിയും കൂട്ടിച്ചേർക്കരുത്. ശുദ്ധമായ ശ്വാസത്തെ ആശ്രയിച്ചു പോയി മുഴുവൻ അറിവും ലഭിക്കും. ആരംഭിക്കുന്നത് സ്ഥൂലമായ സത്യത്തോടുകൂടിയായിരിക്കും. ശിബിരത്തിൽ വരുന്ന അനേകം ആളുകളിൽ ആദ്യ 10 ദിവസം തന്നെ ശരീരത്തിൻ്റെ മുഴുവൻ ഘനത്വവും ഉരുകിയ അവസ്ഥയിലെത്തിയവരുണ്ട്. ഇത്രയും ഘനത്വം അനുഭവപ്പെട്ടിരുന്നു. ശരീരം ഘനത്വമകന്നപ്പോൾ വെറും തരംഗങ്ങൾ, തരംഗങ്ങൾ മാത്രം. കുറെ കൂടെ കഴിയുമ്പോൾ ഓരോ പരമാണുവും വേറെ വേറെയാകും. ഓരോ പരമാണുവും വേറെ, അതിൽ കോർത്തിണങ്ങിയിരിക്കുന്ന ചിത്തം വേറെ. ഇതെല്ലാം മനസ്സിലാകും. പ്രവചനത്തിൽ ഈ കാര്യങ്ങൾക്ക് മഹത്വമില്ല, അനുഭൂതിക്കാണ് മഹത്വം. എങ്ങനെ അനുഭവമാകുന്നുവോ അത്. ചിലർക്കൊരു 10 ദിവസത്തിൽ അനുഭവമാകും, 2 10 ദിവസത്തിലോ 4 10 ദിവസത്തിലോ ആകാം. എന്നാൽ ഈ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ശരീരത്തെക്കുറിച്ചുള്ള മുഴുവനും അറിവും ലഭ്യമാകാം. ശരീരത്തെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുവാനൊരു മാധ്യമം ആവശ്യമാണ്. ചിത്തത്തെക്കുറിച്ചുള്ള മുഴുവൻ അറിവും ലഭിക്കുവാൻ ഒരു മാധ്യമം ആവശ്യമാണ്. ഒരു ഉപകരണം ആശ്രയിച്ചു വേണം അറിവ് ലഭിക്കുവാൻ. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ശ്വാസത്തെ ആശ്രയിച്ച് ജ്ഞാതമായ അവസ്ഥകളിൽ നിന്ന് ശരീരത്തെയും ചിത്തത്തെയും കുറിച്ചുള്ള അജ്ഞാതമായ അവസ്ഥകൾ സ്വയം തെളിയും. അതിനപ്പുറത്തെ ശരീരത്തിൻ്റെയും ചിത്തത്തിൻ്റെയും അപ്പുറത്തെ അവസ്ഥയുണ്ടല്ലോ, തീരെ അജ്ഞാതമായത്, അതുവരെയും കൊണ്ടെത്തിക്കും. അതിൻ്റെ സാക്ഷാത്കാരവും സാധ്യമാകും. ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. ഒരാൾ നദിയുടെ ഇങ്ങേത്തടത്തിൽ താമസിക്കുന്നു. നദിയുടെ ഈ കരയെക്കുറിച്ചുള്ള എല്ലാ അറിവുകളും അയാൾക്കുണ്ട്. ഇവിടെ താമസിക്കുന്നതിൽ അനുഭവമുണ്ട്. ആരെങ്കിലും നദിയുടെ അങ്ങേക്കരയെ പോയി വന്നിട്ട് പറയുന്നു, അക്കരയെക്കുറിച്ച് എന്തു പറയാൻ, വളരെ മനോഹരം, അതിസുന്ദരം. അപ്പോൾ അതെല്ലാം ഒന്ന് കാണണമെന്ന് ഇയാൾക്കും മോഹം. ആ സൗന്ദര്യമെല്ലാം എനിക്കും അനുഭവിക്കണം. എന്നിട്ട് ഈ കരയിൽ കണ്ണും പൂട്ടിയിരുന്ന് കാതരമായ സ്വരത്തിൽ പ്രാർത്ഥിക്കുന്നു, നദിയുടെ അങ്ങേത്തടമേ, ഇങ്ങു വരൂ, എനിക്ക് നിന്നെ കാണണം, നിന്റെ മനോഹാരിതയുടെ സുഖം അനുഭവിക്കണം, ഇങ്ങു വരൂ. ജീവിതം മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കും. നദിയുടെ അങ്ങേക്കര വരികയില്ല, വരിക സാധ്യമല്ല. നദിയുടെ അങ്ങേക്കരയുടെ സുഖം അനുഭവിക്കണമെങ്കിൽ, കാണണമെങ്കിൽ സ്വയം നദി കടന്നേ പറ്റൂ. മറ്റൊരാൾ നദി കടന്നാൽ നമുക്കത് കാണാൻ സാധിക്കുന്നില്ല. സ്വയം നദി കടക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി അക്കരെ എത്തിക്കുവാൻ ഒരു പാലം വേണം. കാണുന്നിടത്ത് നിന്നും കാണാത്തിടത്തെത്തുവാൻ ശ്വാസം ഈ ജോലിയാണ് ചെയ്യുന്നത്. ജ്ഞാതകരയിൽ നിന്ന് അജ്ഞാതകരയിലേക്ക് എത്തിക്കുന്നു. ആദ്യം ശരീരത്തിൻ്റെ അജ്ഞാതാവസ്ഥകളെ, അതേപോലെ ചിത്തത്തിൻ്റെയും, ഇവയെ നല്ലപോലെ മനസ്സിലാക്കുവാൻ ശ്വാസം സഹായിക്കും. അതിനുശേഷം അതിനുമപ്പുറത്തുള്ള അവസ്ഥയിലെത്തുവാൻ സഹായിക്കും. ശുദ്ധമായ ശ്വാസത്തെ ആശ്രയിച്ചു പോകണം. എങ്ങനെയോ അങ്ങനെ വലിയ സ്ഥൂലമായ ശ്വാസത്തെ നോക്കിക്കൊണ്ട് ഈ 10 ദിവസത്തെ ജോലി ആരംഭിച്ചു. അറിയുവാൻ പറ്റുന്നില്ല, പുതിയ സാധകനാണ്. ശ്വാസം എപ്പോൾ വരുന്നു പോകുന്നു അറിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ 2-4 ശ്വാസം കുറച്ചു ശക്തമായി എടുക്കുക. സ്ഥൂലമായ സത്യത്തെ നോക്കിത്തന്നെ ജോലി തുടങ്ങാം. എന്നാൽ സ്വാഭാവികമായ ശ്വാസത്തിലൂടെ തന്നെയാണ് ജോലി ചെയ്യേണ്ടത്. ഇന്ന് മുഴുവനും ജോലി ചെയ്തുകൊണ്ടിരുന്നു. സ്വാഭാവികമായ ശ്വാസം. സ്ഥൂലമായ ശ്വാസത്തെ അറിഞ്ഞറിഞ്ഞ് സൂക്ഷ്മമായ ശ്വാസത്തെ അറിയുവാൻ തുടങ്ങി. ദിവസം മുഴുവനും ജോലി ചെയ്യുമ്പോൾ മറ്റൊരു സത്യം കൂടി അറിഞ്ഞു. ശ്വാസം വരുന്നു പോകുന്നു ഏതു വഴിയിലൂടെ? ഇടത്തേ നാസാദ്വാരത്തിലൂടെയോ അതോ വലത്തേ നാസാദ്വാരത്തിലൂടെയോ അതോ രണ്ടിലൂടെയുമോ? ദിവസം മുഴുവനും ജോലി ചെയ്യുമ്പോൾ ഇക്കാര്യം മനസ്സിലായി തുടങ്ങും. ഇന്നലെ രാത്രി തുടങ്ങിയ ജോലി ഇന്ന് രാത്രിയാകുമ്പോഴേക്കും കുറച്ച് സൂക്ഷ്മമായ അവസ്ഥ പിടികിട്ടിത്തുടങ്ങും. മനസ്സ് കൂടുതൽ സൂക്ഷ്മമായ അവസ്ഥ മനസ്സിലാക്കുവാൻ കഴിവുള്ളതായി. ഇന്ന് രാത്രിയും നാളെ പകലുമാകുമ്പോഴേക്കും ഇതിലും കൂടുതൽ സൂക്ഷ്മമായ സത്യം അറിഞ്ഞു തുടങ്ങും. ഈ ശ്വാസം വരുന്നു പോകുന്നു, ഇടതോ വലതോ എവിടെ സ്പർശിക്കുന്നു. മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. ഈ വിധി നല്ലതുപോലെ മനസ്സിലാക്കുവാൻ മനസ്സിനെ വളരെ ചെറിയ സ്ഥാനത്ത് നിർത്തണം. എത്രയും വളരെ ചെറിയ സ്ഥാനത്ത് കൂടുതൽ നേരം ജോലി ചെയ്താൽ അത്രയും സൂക്ഷ്മമായിത്തീരുകയും കൂടുതൽ സംവേദനാശീലമാകുകയും ചെയ്യും. അപ്പോൾ കൂടുതൽ സൂക്ഷ്മം, അതിൽ കൂടുതൽ സൂക്ഷ്മമായ അവസ്ഥകൾ അനുഭവിക്കാനുള്ള കഴിവ് വന്നു തുടങ്ങും. അതുകൊണ്ട് നമ്മൾ അതിന് നിശ്ചയിച്ചു. മേൽചുണ്ടുമുതൽ നാസിക വരെയുള്ള മുഴുവനും ഭാഗം ഈ ശ്വാസം ഇത്രയും സ്ഥാനത്താണ് അനുഭവിച്ചറിയേണ്ടത്. അകത്തു കൂടുതൽ പോകും, പുറത്തു കൂടുതൽ ദൂരം പോകും, പക്ഷേ ഇവിടെ കൂടി കടന്നേ പോകൂ. ഇത്രയും സ്ഥാനം മാത്രം അറിഞ്ഞുകൊണ്ടിരുന്നാൽ മതി. ഇന്നു രാത്രിയും നാളെ പകലും ഇത്രയും ദൂരത്തിൽ സ്പർശിക്കുന്നതെവിടെയാണ്? അകത്തേക്ക് വരുന്ന ശ്വാസം എവിടെ തൊടുന്നു? പുറത്തേക്ക് പോകുന്ന ശ്വാസം എവിടെ തൊടുന്നു? നാസികയുടെ അകത്തെ ഭിത്തികളിൽ തൊട്ടുപോകുന്നുവോ? നാസികയുടെ ദ്വാരങ്ങളെ തൊട്ടുപോകുന്നുവോ? നാസികയുടെ താഴെ മേൽച്ചുണ്ടിനു മേൽ മീശയുടെ സ്ഥാനത്ത് തൊട്ടുപോകുന്നുവോ? ഇത്രയും ദൂരത്തിൽ ശ്വാസം തൊടുന്നതെവിടെയാണ്? ഇപ്പറഞ്ഞ എല്ലാ സ്ഥാനത്തും തൊടണമെന്നില്ല. എവിടെയാണ് തൊടുന്നത് എന്ന് മനസ്സ് ജാഗരൂകതയോടെ നോക്കും. എവിടെ സ്പർശിക്കുന്നു? അകത്തേക്ക് വരുന്ന ശ്വാസം എവിടെ തൊടുന്നു? പുറത്തേക്ക് പോകുന്ന ശ്വാസം എവിടെ തൊടുന്നു, ഈ സൂക്ഷ്മാവസ്ഥകളെ അറിയുന്നതിനുള്ള കഴിവ് ലഭിക്കുവാനുള്ള ജോലിയാണ് ദിവസത്തേക്ക് മുഴുവനും കിട്ടിയിരിക്കുന്നത്. ഇതുപോലെ എന്നും നോക്കും, എത്ര സൂക്ഷ്മമായ അനുഭവമാണോ ലഭിച്ചിരിക്കുന്നത്, അതിലും കൂടുതൽ സൂക്ഷ്മമായവ അടുത്ത ദിവസം, അതിലും സൂക്ഷ്മമായവ അതിൻ്റെ അടുത്ത ദിവസം. ഇങ്ങനെ മുഴുവൻ മാർഗവും അറിഞ്ഞതിൽ നിന്നും അറിയാത്തതിലേക്ക് പോകുന്നു. സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മത്തിലേക്ക് പോകുന്നതാകുന്നു സൂക്ഷ്മതരം, സൂക്ഷ്മതരം സൂക്ഷ്മതമം, മുഴുവൻ മാർഗവും സൂക്ഷ്മതമം. ദിവസവും ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സ്ഥൂലത്തിൽ നിന്നും സൂക്ഷ്മതയിലേക്ക് എത്തിച്ചെല്ലണം എന്നുള്ളതാണ്. ശരീരത്തെക്കുറിച്ച് ഇപ്രകാരം അറിവ് ലഭിക്കും, ചിത്തത്തെക്കുറിച്ചും ഇപ്രകാരം അറിവ് ലഭിക്കും. അതിനും ശ്വാസം സഹായകമാകും. എങ്ങനെ സഹായകമാകും? ഇന്ന് തന്നെ സഹായകമായതുപോലെ വളരെ ശ്രദ്ധിച്ച് നമ്മുടെ ചിത്തത്തെ നോക്കുന്നു, ശ്വാസത്തെയും നോക്കുന്നു. ഇതിൻ്റെ കൂടെ ഇതിന് വളരെ ആഴത്തിൽ ബന്ധമുണ്ട്. ധ്യാനം ചെയ്ത് ചെയ്ത് എന്തോ പഴയ കാര്യം ഓർമ്മ വന്നു, മനസ്സിലെന്തോ വികാരമുണർന്നു, ആരോടോ ക്രോധമുണർന്നു, ആരോടോ ദ്വേഷമുണർന്നു, വാസനയുണർന്നു, ഭയമുണർന്നു, എന്തോ ഉണർന്നു. ശ്രദ്ധിച്ചു നോക്കിയാലറിയാം, മനസ്സിൽ വികാരമുണർന്നപ്പോൾ ശ്വാസത്തിൻ്റെ ഗതി സ്വാഭാവികമല്ല, കുറച്ചു വേഗത കൂടി, കുറച്ചു ഘനമുള്ളതായി. വികാരം നഷ്ടമായപ്പോൾ ശ്വാസം വീണ്ടും സ്വാഭാവികമായി. കാര്യം മനസ്സിലാകും, ഈ ശ്വാസം ഒരു ശാരീരിക പ്രക്രിയയാണ്. ശ്വാസത്തിന് എൻ്റെ ശരീരവുമായി ആഴത്തിൽ ബന്ധമുണ്ട്, അതുപോലെ മനസ്സുമായും ആഴത്തിൽ ബന്ധമുണ്ട്, മനസ്സിലെ വികാരങ്ങളുമായി കൂടുതൽ ബന്ധമുണ്ട്. എനിക്കെൻ്റെ വികാരങ്ങളുടെ മൂലം വരെ പോകണം. അതുകൊണ്ടാണ് ശുദ്ധമായ ശ്വാസത്തിൽ ജോലി ചെയ്യുന്നത്. ഇന്ന് തന്നെ ജോലി ചെയ്ത് ചെയ്ത് മനസ്സിനെക്കുറിച്ചുള്ള പല കാര്യങ്ങളും മുന്നിൽ വന്നു. ഒരുപാട് കേട്ടിട്ടുണ്ട്, മനസ്സു വലിയ ചഞ്ചലമാണ്, ചപലമാണ് എന്നൊക്കെ. ഇന്ന് ജോലി ചെയ്തപ്പോൾ കണ്ടു, ശ്വാസത്തിൻ്റെ ജോലിയാണ് ചെയ്തത്. ശ്വാസം വരുന്നു, ശ്വാസം പോകുന്നു. ഇത് നോക്കി നോക്കി ഇരുന്നപ്പോൾ മനസ്സിനെക്കുറിച്ചുള്ള സത്യവും അറിഞ്ഞു. വലിയ ചഞ്ചലമാണ്, വലിയ ചപലമാണ്, വളരെ ലളിതമായ ജോലി. ശ്വാസം വരുന്നു, പോകുന്നു, അതിനെ നോക്കുക, മറ്റൊന്നും ചെയ്യേണ്ടതില്ല, അതുപോലും ചെയ്യുവാൻ പറ്റുന്നില്ല. ഒരു ശ്വാസം നോക്കിയപ്പോഴേക്കും മനസ്സോടിപ്പോയി. സത്യത്തിൽ വലിയ ചഞ്ചലം തന്നെ. ഈ സത്യം മുന്നിൽ വന്നു. മറ്റൊരു സത്യം, ഇത് ഓടിപ്പോകുന്നു എന്നുള്ളത് ശരി. എങ്ങോട്ടാണ് പോകുന്നത്? എവിടേക്കെല്ലാമാണ് പോകുന്നത്? ഡയറിയൊന്നും എഴുതുവാൻ അനുവാദമില്ല. അനുവദിച്ചാൽ തന്നെ എഴുതുവാൻ പറ്റുകയില്ല. അത്രമാത്രം വിഷയങ്ങളിലാണ് ഓടിയെത്തുന്നത്. എങ്ങനെ കണക്കുവയ്ക്കാൻ? എന്നാൽ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും, മനസ്സിന് പോകാൻ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്നുകിൽ ഭൂതകാലം, അല്ലെങ്കിൽ ഭവിഷ്യകാലം. ഏതോ കഴിഞ്ഞ കാര്യം ഓർമ്മ വന്നു, അങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു, അതിൽ കിടന്നുരുളും. ഏതെങ്കിലും ഭവിഷ്യകാലത്തെക്കുറിച്ച് ഓർത്തു, ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അങ്ങനെ അല്ലായിരുന്നെങ്കിൽ, അതിൽ കിടന്നുരുളും. ഒന്നുകിൽ ഭൂതകാലം, അല്ലെങ്കിൽ ഭവിഷ്യകാലം. ഇവയിലങ്ങനെ കിടന്ന് കളിക്കും. ഇതാ കഴിഞ്ഞ സംഭവം ഓർമ്മ വന്നു. അയാൾ ഇങ്ങനെ പറഞ്ഞു, എന്നെ അപമാനിച്ചില്ലേ, വലിയ വേദനയുണ്ടായി. അവൻ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. അപ്പോഴേക്കും വരുംകാലത്തിലേക്ക് ചാടിക്കഴിഞ്ഞു. അന്നൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഇനി അങ്ങനെയെങ്ങാനും ഒന്നുണ്ടായാൽ ഞാൻ ഇങ്ങനെ ചെയ്യും, നല്ല മറുപടി കൊടുക്കും. അങ്ങനെയെങ്ങാനും ചെയ്യട്ടെ, കാണിച്ചു കൊടുക്കും ഞാൻ. ഭാവിയിൽ കിടന്നു കളിക്കുന്നു. കണ്ടോ, ഇതാണ് എൻ്റെ ചിത്തത്തിൻ്റെ സ്വഭാവം. എത്ര പെട്ടെന്ന് എങ്ങനെ ഭൂതകാലത്തിലും ഭാവികാലത്തിലും ചാടി നടക്കുന്നു. ഇങ്ങനെ അതീതകാലത്തിലും അനാഗതകാലത്തിലും ഇരിക്കുവാനാണ് മനസ്സാഗ്രഹിക്കുന്നത്. മനസ്സ് വർത്തമാനകാലത്തിൽ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. വർത്തമാനകാലത്തിലാണ് മനസ്സിരിക്കേണ്ടത്. കഴിഞ്ഞ കാലത്തിൽ എങ്ങനെ ഇരിക്കാനാണ്? കഴിഞ്ഞതെന്നേക്കുമായി പോയിക്കഴിഞ്ഞു. ലോകത്തുള്ള സർവസമ്പത്തും നൽകിയാലും പോയ ക്ഷണം വാങ്ങുക, ആ ക്ഷണത്തിൽ ഒരിക്കൽ കൂടി ജീവിക്കുക, സാധ്യമല്ല, അസംഭവ്യം. പോയതെന്നേക്കുമായി പോയി. ഭാവി കാലത്തിൽ എങ്ങനെ ജീവിക്കാൻ? ഭാവി വർത്തമാനമാകുമ്പോൾ ജീവിക്കാം. ജീവിക്കേണ്ടത് വർത്തമാനകാലത്തിലാണ്. സ്വഭാവമാണെങ്കിൽ എപ്പോഴും ഭൂതകാലവും ഭാവികാലവും. ഈ കാരണം കൊണ്ടാണ് വ്യാകുലമായിരിക്കുന്നത്. ഇതുമൂലം ജീവിക്കുവാനറിയുന്നില്ല, ജീവിക്കുവാനുള്ള കലയറിയുന്നില്ല. ഈ മാർഗം ജീവിക്കുവാനുള്ള കല പഠിപ്പിക്കുവാനുള്ള സാധനയാണ്. ആദ്യത്തെ അടിവച്ചു, മനസ്സിനെ ജീവിക്കുവാനുള്ള കല പഠിപ്പിക്കുവാനുള്ള ചെറിയ തുടക്കം. ഈ ക്ഷണം ജീവിക്കുക, ഈ ക്ഷണത്തിലെ സത്യത്തിൽ ജീവിക്കുക. ഭൂതകാലത്തിൽ നിന്നും സ്വയം വേർപെടുത്തുക, ഭാവികാലത്തിൽ നിന്നും സ്വയം വേർപെടുത്തുക. ഈ ക്ഷണത്തിലെ സത്യത്തിൽ ജീവിക്കുവാൻ വേണ്ടി, ഈ സ്വഭാവം മാറ്റുവാൻ വേണ്ടി. കഴിഞ്ഞതെല്ലാം ജീവിതകാലം മുഴുവനും മറക്കുകയെന്നല്ല, ഭാവിയിലേക്ക് പ്ലാനിംഗ് പാടില്ല എന്നുമല്ല. പത്തു ദിവസം തൻ്റെ സ്വഭാവം മാറ്റുവാൻ വേണ്ടി പ്രയത്നിക്കും. ഭൂതകാലത്തിൽ നിന്നും സ്വയം വേർപെടുത്തും, ഭാവികാലത്തിൽ നിന്നും സ്വയം വേർപെടുത്തും. ഈ ജോലി നമ്മൾ ചെയ്യും. ഈ ക്ഷണത്തിലെ സത്യം ഇതാണ്: ശ്വാസമകത്തേക്ക് വരുന്നു, നമ്മളറിയുന്നു. ശ്വാസമകത്തേക്ക് വരുന്നു, ശ്വാസം പുറമേക്ക് പോകുന്നു, നമ്മളറിയുന്നു. ശ്വാസം പുറമേക്ക് പോകുന്നു. ഇത്രമാത്രം. വലിയ പ്രയാസമുള്ള കാര്യമാണ്, പറയുവാൻ എളുപ്പം. ഒന്ന് രണ്ട് ശ്വാസം നോക്കിയപ്പോഴേക്കും കഴിഞ്ഞ കാലങ്ങളിലെ കാര്യങ്ങൾ, ഭാവിയിലെ കാര്യങ്ങൾ അവയിൽ കിടന്നുരുണ്ടു കളിക്കുവാൻ തുടങ്ങി. സാധകനിപ്പോൾ ശ്രദ്ധിച്ചു നോക്കണം. ഭൂതകാലത്തിൽ പോയി, ഭാവിയിൽ പോയി, എപ്രകാരമുള്ള ചിന്തയാണ് നടക്കുന്നത്? പലതരത്തിലുള്ള ചിന്തകളാണ്. എന്നാലും രണ്ടു പ്രകാരത്തിലുള്ള വിഭാഗം സ്പഷ്ടമായും മനസ്സിലാകും. ഭൂതമായാലും ഭാവിയായാലും ഒന്നുകിൽ പ്രിയമായവ അല്ലെങ്കിൽ അപ്രിയമായവ. ഒന്നുകിൽ ഒരു പഴയ കാര്യം ഓർക്കും, ഇങ്ങനെ സംഭവിച്ചു, വളരെ നന്നായി. അല്ലെങ്കിൽ അപ്രിയമായവ, ഇങ്ങനെ സംഭവിച്ചു, അത് നന്നായില്ല. ഇങ്ങനെയാകാതിരുന്നാൽ മതി, ഒരു ഭവിഷ്യകാലത്തിലെ ചിന്ത ആരംഭിക്കും. ഒന്നുകിൽ പ്രിയമായവ, ഇങ്ങനെയാകട്ടെ, വീണ്ടുമാകട്ടെ. അല്ലെങ്കിൽ അപ്രിയമായവ, ഇങ്ങനെയെങ്ങാനും ആകരുതേ, ഇങ്ങനെയെങ്ങാനും ആകാതിരുന്നാൽ മതിയായിരുന്നു. അതെ, രണ്ടു പ്രകാരത്തിൽ മാത്രമുള്ള വിചാരങ്ങൾ, പ്രിയം അപ്രിയം. പ്രിയമായ വിചാരങ്ങൾ ഉണരുമ്പോൾ ശ്രദ്ധിക്കുക, മനസ്സിൻ്റെ ഒരു ഭാഗം പ്രതിക്രിയ ചെയ്യാൻ തുടങ്ങും. എന്തുകൊണ്ട്? പ്രിയമുള്ള വിചാരം സുഖകരമായി തോന്നി, വലിയ സുഖം. സുഖമായപ്പോൾ പ്രതിക്രിയ ഉണ്ടായി, ഇനിയും വേണം, ഇനിയും വേണം. ഇതുപോലെ അപ്രിയമായ വിചാരമുണ്ടായപ്പോൾ ദുഃഖമുണ്ടായി, മനസ്സിൻ്റെ ഒരു ഭാഗം പ്രതിക്രിയ തുടങ്ങി, ഇതുവേണ്ട, ഇതുവേണ്ട. മനസ്സിൻ്റെ ഒരു ഭാഗം വേണം വേണം എന്നു പറയുന്നതിനെ ഭാരതത്തിൻ്റെ പുരാതന ഭാഷയിൽ രാഗമെന്നും ലോഭമെന്നും ആസക്തിയെന്നും പറഞ്ഞിരുന്നു. ഇന്ന് ചില സ്ഥലങ്ങളിൽ രാഗമെന്നാൽ ക്രോധമെന്നാണ് അർത്ഥമെന്നറിയുവാൻ കഴിഞ്ഞു. ഇവിടെ ഉപയോഗിക്കുന്ന രാഗമെന്ന ശബ്ദം ആസക്തി, ലോഭം, എന്തെങ്കിലും നേടുവാനുള്ള ആഗ്രഹം മുതലായ അർത്ഥമാണുള്ളത്. എന്തിനോടെങ്കിലും ഇഴുകിച്ചേർന്നിരിക്കുന്ന മാനസികാവസ്ഥയാണ് രാഗം. അങ്ങനെ സുഖമായാൽ രാഗം, ദുഃഖമായാൽ ദ്വേഷം. മൂന്നാമതൊരു കാര്യം മനസ്സിലാകുന്നത്, ചിലപ്പോഴിങ്ങനെയും സംഭവിക്കുന്നു. ഒരു കാര്യമുണർന്നു, ഭൂതത്തിലെയോ ഭാവിയിലെയോ ഒരു വാക്യം പോലും മുഴുമിപ്പിക്കുന്നതിന് മുമ്പേ മറ്റേതെങ്കിലും വിചാരം തുടങ്ങുന്നു. അതിൻ്റെയും ഒരു വാക്യം മുഴുമിപ്പിക്കുന്നതിന് മുമ്പേ മറ്റൊന്ന്, ഉടനെ മൂന്നാമതൊന്ന് തലപൊക്കി. ഇതെന്തവസ്ഥയാണ്? യാതൊരു ബന്ധമില്ലാത്ത, പരസ്പര സംബന്ധിയല്ലാത്ത, സാദൃശ്യമില്ലാത്ത ചിന്തകൾ. ഇത് ഭ്രാന്താണ്, വലിയ ഭ്രാന്ത്. സാധാരണ ഭാഷയിൽ ആരെയാണ് ഭ്രാന്തനെന്ന് പറയുന്നത്? വിചാരങ്ങളിൽ പരസ്പര ബന്ധമില്ലാത്ത, അസംബന്ധം പറയുന്നയാൾ, അയാളെ ഭ്രാന്തനെന്ന് പറയും. ഉദാഹരണമായി, നമ്മൾ ഭ്രാന്തനെന്ന് പറയുന്ന ഒരാൾ നാല് ദിവസമായി വിശന്നിരിക്കുന്നു, ദേ തോന്നി, ഒരു പാത്രത്തിൽ ചോറ് വിളമ്പിക്കൊടുത്തു, വിശക്കുകയല്ലേ, കഴിക്കുവാനിരുന്നു, ഒരു ഉരുളയെടുത്തു. അപ്പോഴേക്കും വിചാരത്തിൻ്റെ ബന്ധം തകർന്നു, വേറെ വിചാരമായി. താൻ കുളിമുറിയിലാണ്, കുളിക്കുവാൻ വന്നിരിക്കുകയാണ്, ഇത് സോപ്പാണ്, എൻ്റെ ശരീരം വൃത്തിയാക്കണം. ആ ചോറ് ശരീരത്തിൽ തേക്കുവാൻ തുടങ്ങി. ആ വിചാരവും തീർന്നു. മറ്റൊരു വിചാരമായി, ഈ മുന്നിലിരിക്കുന്നയാൾ എൻ്റെ ശത്രുവാണ്, ഇയാളെന്നെ തല്ലുവാൻ വന്നിരിക്കുന്നു, ഇയാളെന്നെ കൊല്ലും, തനിക്ക് രക്ഷപ്പെടണം. എങ്ങനെ രക്ഷപ്പെടും? കയ്യിലിരിക്കുന്നത് കല്ലായി, ഏറുതുടങ്ങി. ഇയാളെ കൊന്നാൽ രക്ഷയായി, ചോറ് മുഴുവനും വാരി എറിയുന്നു. ഇങ്ങനെയുള്ള ആളെയല്ലേ ഭ്രാന്തനെന്ന് പറയുന്നത്? സ്വയം ശ്രദ്ധിച്ചു നോക്കൂ, എല്ലാവരും ഭ്രാന്തന്മാരല്ലേ? ഉള്ളിൽ നോക്കുമ്പോൾ ഒരു കാര്യം തീരുന്നതിന് മുൻപേ മറ്റൊരു കാര്യം തലപൊക്കുന്നു, അത് തീർന്നില്ല, മൂന്നാമതൊന്നും ഉണർന്നു കഴിഞ്ഞു. സാധാരണക്കാരുടെ ഇടയിൽ ഭ്രാന്തരല്ല, കാരണം നമ്മൾ അതുപോലെയൊന്നും പ്രവർത്തിക്കുന്നില്ല. എങ്കിൽ കൂടിയും ഉള്ളിൽ വിചാരങ്ങൾ ഉണരുകയല്ലേ? അകത്തും മൂന്ന് കാര്യങ്ങളേ ഉണ്ടാകുന്നുള്ളൂ: ഒന്നുകിൽ പ്രിയമായവ, സുഖതമായവ, രാഗമുണർത്തുന്നവ; അല്ലെങ്കിൽ അപ്രിയമായവ, ദ്വേഷമുണർത്തുന്നവ; അതുമല്ലെങ്കിൽ ഇതുപോലെ പരസ്പര ബന്ധമില്ലാത്ത ഭ്രാന്തമായ ചിന്തകൾ, മോഹവിമൂഢത, അജ്ഞത. ഒരു കാര്യമിപ്പോൾ വ്യക്തമാകുന്നു: എൻ്റെ മനസ്സ് പ്രതിക്ഷണം രാഗരഞ്ജിതമോ ദ്വേഷദൂഷിതമോ മോഹവിമൂഢമോ ആയിരിക്കും. എത്ര തന്നെ വികാരങ്ങൾ ഉണർന്നാലും ഡസൻ കണക്കിനായാലും ഈ മൂന്നിലും മാത്രമേ ഉണരുന്നുള്ളൂ: രാഗം, ദ്വേഷം, മോഹം. രാഗം, ദ്വേഷം, മോഹം. ഇതിൻ്റെ വേരുവരെ എന്നെ നന്നാക്കിയില്ലെങ്കിൽ എനിക്കെങ്ങനെ നന്മ ലഭിക്കും? എങ്ങനെ മുക്തി ലഭിക്കും? നല്ലതുപോലെ മനസ്സിലായിത്തുടങ്ങും. ഇതിനായി ആഴത്തിലിറങ്ങുവാൻ ശ്വാസം വളരെ സഹായകമായിരിക്കും. തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള സത്യം, ചിത്തത്തെക്കുറിച്ചുള്ള സത്യം, ഇവ അനുഭൂതി കൊണ്ടറിയുന്നതിനുള്ള ജോലി ചെയ്യുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും ഇതിൽ കൂട്ടിച്ചേർക്കാതിരിക്കുന്നതുകൊണ്ട് പ്രതിക്രിയകൾ ഉണ്ടായിത്തുടങ്ങി. ഇവിടെ വേദന, അവിടെ വേദന, പരിഭ്രമം, ഓടിപ്പോകാൻ തോന്നുക മുതലായവ. എന്തുകൊണ്ട്? ഇതും മനസ്സിലാക്കാം. ദിവസം മുഴുവനും ജോലി ചെയ്താലും കഷ്ടിച്ചേതാനും ക്ഷണം മാത്രമേ ലഭിക്കുന്നുള്ളൂ. ജോലി വളരെ എളുപ്പമാണ്. ശ്വാസം വരുന്നു എങ്കിൽ അറിയുക ശ്വാസം വരുന്നു, പോകുന്നെങ്കിൽ അറിയുക പോകുന്നു എന്നും. മറ്റൊന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ അനേകം പ്രകാരത്തിലുള്ള ചിന്തകൾ വരുന്നത് മൂലം ഈ ജോലി ചെയ്യുവാൻ പറ്റുന്നില്ല. ചില ചില ക്ഷണം മാത്രം ലഭിക്കുന്നു. ശ്വാസം വരുന്നതും പോകുന്നതും അറിയുന്നു. അപ്പോൾ സത്യത്തെ അറിയുന്നു. സ്ഥൂലമായതാണെങ്കിലും ഇതിൽ കൽപ്പനകളൊന്നുമില്ല. ഇതിൽ വിശ്വാസത്തിൻ്റെയോ ദർശനത്തിൻ്റെയോ യാതൊന്നുമില്ല. സത്യം മാത്രം. ശ്വാസം വരുന്നു പോകുന്നു. അപ്പോൾ മോഹമൂഢതയില്ല. ഇതൊരു കാര്യം. വരുന്ന ശ്വാസത്തിൽ രാഗമില്ല. ഇനിയും വേണം ഇനിയും വേണം അങ്ങനെ ആർക്കും തോന്നുന്നില്ല. ശ്വാസം വരുന്നു, അത് വരിക തന്നെ ചെയ്യും. രണ്ടാമതും വരുന്നു, മൂന്നാമതും വരുന്നു. ഇതിലെന്ത് രാഗമുണരാൻ? അതേപോലെ പോകുന്നു. അതിലെന്തു ദ്വേഷമുണരാൻ? എളുപ്പം പോകട്ടെ, എനിക്കിതിഷ്ടമല്ല, അങ്ങനെയൊന്നും തോന്നുന്നില്ല. വരുന്നു പോകുന്നു, അതറിയുന്നു. അങ്ങനെ ഒരു ക്ഷണം രാഗവും ദ്വേഷവുമില്ലാത്തത്, മോഹവുമില്ലാത്തത് കിട്ടി. വിത്രമായൊരു ക്ഷണം, വലിയ ശുദ്ധമായ ക്ഷണം. ഈ ക്ഷണം അന്തർമനസ്സിൽ ശേഖരിച്ചു വച്ചിട്ടുള്ള മാലിന്യങ്ങളുമായി, വികാരങ്ങളുമായി സമ്പർക്കമാകുന്നു. അനേകം ജന്മത്തെ സംഗ്രഹം. അനേക ജന്മങ്ങളിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട, ഈ ജന്മത്തിൽ ശേഖരിച്ചു വച്ചിട്ടുള്ളത് തന്നെ കുറവല്ല. രാഗവും ദ്വേഷവും മോഹവും വികാരങ്ങളും കുമിഞ്ഞുകൂടിയിട്ടുണ്ട്, അഴുക്ക് കൂട്ടിവച്ചിട്ടുണ്ട്. നിർമ്മലതയുടെ ഈ ക്ഷണവും ആ കൂട്ടിവച്ചിട്ടുള്ള അഴുക്കുമായി പരസ്പരം രണ്ടിൻ്റെയും സമ്പർക്കമുണ്ടാകുമ്പോൾ ശക്തിയായി പൊട്ടിത്തെറിയുണ്ടാകുന്നു. സകാരവും നകാരവും കൂട്ടിമുട്ടി വലിയ സ്ഫോടനമുണ്ടാകുന്നു, ഭൂചലനമുണ്ടാകുന്നു, അഗ്നിപർവ്വതം പൊട്ടിത്തെറിക്കുന്നു. അത് അതിൻ്റെ സ്വഭാവമാണ്. അന്തർമനസ്സിലുണ്ടായിരുന്ന രോഗത്തെ, വികാരത്തെയാണ് ഇളക്കിയത്. അതിളകി മുകളിൽ വരും, അത് വേരിളകി പോകുകയും ചെയ്യും. മനസ്സും ശരീരവും തമ്മിലുള്ള അത്യഗാധമായ ബന്ധം മൂലം മനസ്സിലുള്ള വികാരം ഇളകി മുകൾ തട്ടിലെത്തുമ്പോൾ അത് ശരീരത്തിൽ പ്രകടമാകുന്നു. അപ്പോൾ എവിടെയെങ്കിലും വേദനയുണ്ടാകുന്നു, ഭാരം തോന്നുന്നു, അതുപോലുള്ള വിഷമങ്ങളും. അയ്യോ, ഇതെന്തു പറ്റി? ചത്തുപോകുന്നേ, എന്താണിത്? ഇതെല്ലാം നന്മയ്ക്കു വേണ്ടിയുള്ളതാണ്. ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അതായത്, ഓപ്പറേഷൻ ആരംഭിക്കുമ്പോൾ മുറിവിൽ പഴുപ്പുണ്ടായിരുന്നത് വെളിയിൽ വന്നു. പഴുപ്പ് നിറഞ്ഞിരിക്കുകയാണ്, വികാരങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. വ്രണം മുറിക്കുമ്പോൾ പഴുപ്പ് വെളിയിൽ ചാടുക തന്നെ ചെയ്യും. പനിനീരെവിടുന്നു വരാൻ? ഇത് വന്നത് വളരെ നന്നായി. ഉദീർണമാകുന്ന ഇവയെ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി. സാക്ഷീഭാവത്തിൽ, തടസ്ഥഭാവത്തിൽ അത് നിർജ്ജരമായി ക്ഷയമാകും. അതിൽ നിന്നും മോചനം ലഭിക്കും. എത്രമാത്രം വികാരത്തിൽ നിന്ന് മുക്തമാകുന്നുവോ അത്രയും ദുഃഖത്തിൽ നിന്നും മുക്തി ലഭിച്ചുകൊണ്ടിരിക്കും. ഇത് നല്ലതുപോലെ മനസ്സിലായി തുടങ്ങും. എന്നാലും ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. ഒരു വീട്ടമ്മ ആഹാരം പാകം ചെയ്യാൻ വേണ്ടി അടുപ്പ് കത്തിച്ചു. തീ കത്തിച്ച് ആഹാരമുണ്ടാക്കി. ജോലി കഴിഞ്ഞു, തീ കെടുത്തണം. ഇനി തീയുടെ ആവശ്യമില്ല. അവർ തീ കെടുത്തുവാൻ എന്തു ചെയ്യും? ഒരു കൈ വെള്ളമെടുത്ത് തീയിൽ കുടയും, അത് കെടുത്താൻ വേണ്ടി. ഈ തണുത്ത വെള്ളം തീയിൽ തട്ടുമ്പോൾ എന്ത് പ്രതിക്രിയയാണ് ചെയ്യുന്നത്? അവിടെ നിന്നും തുടങ്ങും പ്രതിക്രിയ. കുറേ പുക ശക്തിയായി ശബ്ദത്തോടെ ഉയരും. വീണ്ടും വെള്ളമൊഴിക്കും. വീണ്ടും പുകയും ശബ്ദവും. അടുപ്പിലെ താപമാനവും വെള്ളത്തിൻ്റെ താപമാനവും ഒരുപോലെയാകുന്നതുവരെ ഈ പ്രതിക്രിയ തുടരും. ഇപ്പോൾ പ്രതിക്രിയ ചെയ്യുന്നില്ല. ഒരു ക്ഷണത്തിലെ ശുദ്ധത വന്നപ്പോൾ ഇതേപോലെയുള്ള പ്രതിക്രിയ ഉണ്ടാകുക സ്വാഭാവികമാണ്. ചിലർ പറയും, എന്തു ചെയ്യാൻ, ഈ ദിവസം മുഴുവനും ഇരുന്നതുകൊണ്ടാണ് വേദനയുണ്ടാകുന്നത് എന്നും മറ്റും. ഇരിക്കുമ്പോഴേ വേദന തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ആലോചിച്ചു നോക്കൂ. സിനിമയ്ക്ക് പോകുമ്പോഴും കളിതമാശ കാണാൻ പോകുമ്പോഴും മണിക്കൂറുകളോളം ഇരിക്കുന്നില്ലേ? കാലുപോലും അനക്കാറില്ലല്ലോ. കാലിനും വേദനയില്ല, തലയ്ക്കും വേദനയില്ല, ഓടിപ്പോകാനും തോന്നാറില്ല. എന്തു പറ്റിയെന്ന് മനസ്സിലാക്കണം. ആ സിനിമയിൽ, നാടകത്തിൽ, ആ കളിതമാശയിൽ എന്താണ് സംഭവിക്കുന്നത്? അകത്ത് തീ കത്തുകയാണ്, നമ്മൾ അറിയുന്നില്ല. രാഗത്തിൻ്റെ തീ, ദ്വേഷത്തിൻ്റെ തീ, വാസനയുടെ തീ, അകത്താകെ തീ തന്നെ തീ. നമ്മൾ ഇട്ടുകൊടുക്കുന്നത് എന്താണ്? കണ്ടുകൊണ്ടിരിക്കുന്ന രാഗത്തിനുള്ള ഇര ഇൻപുട്ടാണ്, ദ്വേഷത്തിനുള്ള ഇൻപുട്ടാണ്, വാസനയ്ക്കുള്ള ഇൻപുട്ടാണ്. അതായത്, ഈ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് കുറച്ചുകൂടി തീ കൂട്ടിക്കൊടുക്കുകയാണ്. യാതൊരു പ്രതിക്രിയയുമുണ്ടാകുകയില്ല. കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിലേക്ക് വീണ്ടും വിറകിട്ടുകൊടുത്താൽ പുകയും ശബ്ദവും ഉണ്ടാകുകയില്ല. സ്നേഹത്തോടെ സ്വീകരിക്കും. തണുത്ത വെള്ളമൊഴിച്ചാൽ സ്വീകരിക്കുകയില്ല. വീതരാഗമായ ഒരു ക്ഷണം, രാഗവിഹീനമായ അവസ്ഥയുടെ ഒരു ക്ഷണം, ദ്വേഷവിഹീനമായ, മോഹവിഹീനമായ ഒരു ക്ഷണം ഈ രാഗത്തിൻ്റെ തീയിൽ, ദ്വേഷത്തിൻ്റെ തീയിൽ, മോഹത്തിൻ്റെ തീയിൽ സ്പർശിക്കുമ്പോൾ ഈ പ്രതിക്രിയ ഉണ്ടാകും. മറ്റു സാധനാവിധികളും ഈ സാധനയും തമ്മിലുള്ള വ്യത്യാസമാണിത്. മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ക്ഷണനേരം ശ്വാസത്തെ ആശ്രയിച്ചു, അതിനോട് രാഗമോ ദ്വേഷമോ മോഹമോ ഉണർത്താതിരുന്നു. ഇങ്ങനെയുള്ള ക്ഷണങ്ങൾ ദിവസത്തിൽ എത്രയുണ്ടായി? അവ പ്രവർത്തിക്കുവാൻ തുടങ്ങി, വലിയ മംഗളമാകുവാൻ തുടങ്ങി. ജോലി ഒരുപാട് ചെയ്യണം, വളരെ ദീർഘമായ മാർഗമാണ്. ആരുടെയും കൃപ ഉണ്ടാകുകയില്ല. ജോലി സ്വയം ചെയ്യേണ്ടിയിരിക്കുന്നു. ആരുടെയെങ്കിലും കൃപയുണ്ടെങ്കിൽ, അവർ ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ വഴി പറഞ്ഞു തരും. ജോലി സ്വയം ചെയ്യണം, ഈ എല്ലാ സങ്കടങ്ങളിലൂടെയും കടക്കണം. 3-4 കാര്യങ്ങൾ സാധകർ, പുതിയ സാധകർ മനസ്സിലാക്കണം. ഇപ്പോഴേ മനസ്സിലാക്കിയാൽ ജോലി എളുപ്പമായിരിക്കും, ശരിയായി ചെയ്യുവാൻ സാധിക്കും. 1-ാമതായി മനസ്സിലാക്കേണ്ടത്, ഇന്നലെ രാത്രി ശ്വാസത്തിൽ ശ്രദ്ധിക്കുവാൻ തുടങ്ങിയപ്പോൾ മുതൽ മനസ്സിൻ്റെ ഓപ്പറേഷനായിരിക്കും ചെയ്യുന്നത്. ശരീരത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ സർജനാണ് ചെയ്യുന്നത്. എങ്കിൽ വേദന അറിയാതിരിക്കുവാൻ എന്തെങ്കിലും മരുന്ന് മണപ്പിക്കും. എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ അറിയുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് മയക്കുമരുന്നിൻ്റെ കെട്ടുവിടുമ്പോൾ മാത്രമേ വേദന അറിയുന്നുള്ളൂ. ഇത് മനസ്സിൻ്റെ ഓപ്പറേഷനാണ്, അതിനേക്കാൾ ഗംഭീരമായത്. ഒരു മയക്കുമരുന്നുമില്ല, താൻ തന്നെ വളരെ ജാഗരൂകതയോടെ ചെയ്യണം. ശരീരത്തിൻ്റെ ഓപ്പറേഷനേക്കാളും ലോലമായതാണ്. പ്രയാസങ്ങളുണ്ടാകും, വേദനകളുണ്ടാകും, പരിഭ്രമിക്കരുത്. പരിഭ്രമിച്ചോടിപ്പോയാൽ വലിയ ഹാനിയായിരിക്കും, വലിയ അമംഗളമായിരിക്കും. അതുകൊണ്ടാണ് വരുന്നതിനു മുൻപേ എഴുതി ചോദിക്കുന്നത്, 10 ദിവസം മുഴുവനും താമസിക്കുവാൻ സാധിക്കുമോ? വളരെ പ്രയാസമുള്ള ജോലിയാണ്, തപസ്സാണ്, കഠിനമായ നിയമങ്ങളാണ്. അനുസരിക്കുവാൻ പറ്റുമോ? താമസിക്കുവാൻ സാധിക്കുമോ? ഇവിടെ വന്നതിനു ശേഷം വീണ്ടും ചോദിക്കുന്നു, താമസിക്കുവാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ചേരേണ്ടതില്ല. ചേർന്നതിനു ശേഷം, ഓപ്പറേഷൻ ആരംഭിച്ചതിനു ശേഷം ഓടിപ്പോകാമെന്നോ സഹചാര്യനോ ആചാര്യനോ പോകാൻ അനുമതി നൽകുമെന്നോ വിചാരിക്കരുത്. ഒരാളുടെ ശരീരത്തിൻ്റെ ഓപ്പറേഷൻ പകുതിയാകുമ്പോൾ ബോധം വീണ് ഡോക്ടറോട് അപേക്ഷിച്ചാൽ ഓപ്പറേഷൻ നിർത്തുകയോ പോകാൻ അനുവദിക്കുകയോ ചെയ്യുമോ? ഒരു ഡോക്ടറും അനുവദിക്കുകയില്ല. അവർക്ക് ഹാനിയല്ലേ ഉണ്ടാവുക? അതുപോലെ അനുവദിക്കുകയില്ല. ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും എത്ര വലിയ ആവശ്യമായിരുന്നാലും പോകാൻ അനുവാദമില്ല. അനവധി കാരണങ്ങൾ പറയും, മനസ്സ് പറയും, മറ്റന്നാൾ ആ കേസ് ഉണ്ടായിരുന്നു, മറന്നേ പോയി, എനിക്ക് പ്രശ്നമുണ്ടായിരുന്നു, മകനോ മകളോ ഭാര്യയോ സുഖമില്ലാതിരുന്നു, വളരെ ആവശ്യമുള്ള കാര്യമാണ്, ഇത് പിന്നൊരിക്കലാകാം. ഇങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ പറയും. നമുക്കിവിടുന്ന് പോകാനുള്ള അനുവാദം ലഭിക്കുകയില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കണം. ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു, ഇടയ്ക്ക് നിർത്തിപ്പോയാൽ നമുക്ക് വലിയ ഹാനിയായിരിക്കും. ഞാൻ പോകുകയില്ല, ഈ വിഷമം നാളെ തുടങ്ങും. ഓപ്പറേഷൻ ഇന്ന് മുഴുവനും ചെയ്തില്ലേ, 2-ാമത്തെ ദിവസം ഇതുപോലെ ഓടിപ്പോകാൻ തോന്നും. അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം ഇതിലും വലിയ ഓപ്പറേഷൻ ചെയ്യേണ്ട വിദ്യ പഠിക്കും, വിഭജന പഠിപ്പിക്കും. 5-ാം ദിവസം ആ ജോലി ചെയ്യുമ്പോൾ 6-ാം ദിവസം വീണ്ടും ഓടിപ്പോകണമെന്ന് തോന്നും. ഇത്രയും വർഷങ്ങളിലെ ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവം വെച്ച് ഓടിപ്പോകാൻ തോന്നുന്നത് ഒന്നുകിൽ 2-ാം ദിവസം അല്ലെങ്കിൽ 6-ാം ദിവസം. വേറെ ദിവസങ്ങളിലും തോന്നാം, പക്ഷേ അധികവും 2-ാം ദിവസവും അല്ലെങ്കിൽ 6-ാം ദിവസവുമായിരിക്കും. ഇങ്ങനെ തോന്നുമ്പോൾ ഓർമ്മിക്കണം, ഇന്ന് 2-ാം ദിവസമല്ലേ, നേരത്തെ പറഞ്ഞിട്ടുള്ളതല്ലേ, ഞാൻ പോകില്ല. ഇന്ന് 6-ാം ദിവസമല്ലേ, എന്തു തോന്നിയാലും ശരി, ഞാൻ പോകില്ല. എനിക്കിത് നേരിടുക തന്നെ വേണം, എൻ്റെ വിഷമങ്ങളല്ലേ ഇളകിയിരിക്കുന്നത്, പോകില്ല. ഇങ്ങനെ മനസ്സിനെ ബലമുള്ളതാക്കണം. മനസ്സിനെ ബലമുള്ളതാക്കാൻ കുറച്ച് ജോലി ചെയ്യേണ്ടി വരും. 1-ാമത്, നമ്മളിവിടെ തപസ് ചെയ്യാൻ വന്നവരാണ്, അതുകൊണ്ട് തപസ് ചെയ്യുന്ന സമയം രാവിലെ 4:30 മുതൽ 6:30 വരെ, പിന്നെ 8 മുതൽ 11 മണി വരെ, വീണ്ടും 1 മുതൽ 5 മണി വരെ, വീണ്ടും 6 മുതൽ 9 മണി വരെ. ഇടയ്ക്ക് കുറച്ച് പ്രവചനത്തിൻ്റെ സമയമൊഴിച്ച് ബാക്കി മുഴുവനും തപസ് ചെയ്യാനുള്ളതാണ്. ആ സമയത്ത് ധ്യാനമല്ലാതെ മറ്റൊന്നും ചെയ്യുകയില്ലെന്നുറപ്പിക്കണം. കുളിക്കണം, നനയ്ക്കണം, ഉണ്ണണം, കുടിക്കണം, ഈ കാര്യം വിട്ടുപോയല്ലോ. ഒന്നുമില്ല, ഈ സമയത്ത് ധ്യാനമല്ലാതെ മറ്റൊന്നുമില്ല. എന്തു തന്നെ വന്നാലും ഇതേ ചെയ്യൂ, മനസ്സ് ബലമുള്ളതായിത്തീരും. ഇതിൽ 3 പ്രാവശ്യം ഓരോ മണിക്കൂർ ഹാളിൽ വന്നിരിക്കേണ്ടതായിട്ടുണ്ട്. കാലത്ത് 8 മുതൽ 9 വരെ, ഉച്ചയ്ക്ക് 2:30 മുതൽ 3:30 വരെ, വൈകുന്നേരം 6 മുതൽ 7 മണി വരെ. എന്തു തന്നെ വന്നാലും എന്തു തന്നെ ജോലിയുണ്ടായിരുന്നാലും ഇത് തന്നെ പ്രധാനം. കാലത്ത് 8 മണിക്ക് ഹാളിലിരിക്കണമെങ്കിൽ 8 മണിക്ക് 1 മിനിറ്റ് മുൻപേ വരണം. 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആകുമ്പോഴേ വെളിയിൽ പോകാവൂ. ഇത്രയും നേരം ഇവിടെ ഇരിക്കുമ്പോൾ കയ്യോ കാലോ മാറ്റണമെങ്കിൽ മാറ്റാം. എന്തു തന്നെ ചെയ്താലും തൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. 3-4 ദിവസങ്ങൾക്ക് ശേഷം കൈയും കാലും പോലും അനക്കുകയില്ല. ഇപ്പോൾ പരിഭ്രമിക്കേണ്ട, ഇപ്പോൾ കൈകാലുകൾ അനക്കാം. ഇപ്പോൾ എന്തു തന്നെ വന്നാലും മനോബലം കൂട്ടാൻ വേണ്ടി നിശ്ചയിച്ചു കഴിഞ്ഞു. 1 മണിക്കൂർ നമുക്ക് ഈ ഹാളിൽ ഇരിക്കണം, മനസ്സിനെ ഉറപ്പുള്ളതാക്കണം. ഞാൻ നിശ്ചയിച്ചു കഴിഞ്ഞു, അധിഷ്ഠാനം ചെയ്യും. 1 മണിക്കൂർ ഇവിടെ തന്നെ ഇരിക്കും, എങ്ങും പോകുകയില്ല. പറഞ്ഞിട്ടുള്ള സമയത്തിന് 1 മിനിറ്റെങ്കിലും മുമ്പേ വരും. 1 മണിക്കൂറും ഇരുന്ന് കഴിഞ്ഞ് 1 മിനിറ്റാകുമ്പോഴേ വെളിയിൽ പോകൂ. 4-5 മിനിറ്റ് വിശ്രമിക്കുവാൻ ലഭിക്കും. അത് കഴിഞ്ഞാൽ വീണ്ടും വരും, ജോലി തുടങ്ങും. പക്ഷേ ആ 1 മണിക്കൂർ നല്ല ഉറപ്പോടെ. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയാണ്. എന്തു തന്നെ വന്നാലും തപോഭൂമിയുടെ അതിര് കെട്ടിയിരിക്കുന്നതിന് വെളിയിൽ ആരും കാലുവെക്കരുത്. ഇതിനകത്ത് തന്നെ ധ്യാനിച്ചാൽ മതി. ഈ 10 ദിവസവും ഇതിനു വെളിയിൽ കാലുവെക്കുവാൻ പാടില്ല. ആശുപത്രികളിൽ അഡ്മിറ്റായി ഓപ്പറേഷൻ സമയത്ത് വെളിയിൽ നിന്ന് ആരെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന് രോഗിയെ കാണുവാൻ പാടില്ലാത്തതുപോലെ, രോഗി വെളിയിൽ പോകാൻ പാടില്ലാത്തതുപോലെ, ഓപ്പറേഷനല്ലേ, മുറിവ് തുറന്നിരിക്കുകയാണ്, ഏതെങ്കിലും രോഗാണു അതിൽ കടന്നുകൂടിയാൽ വളരെ വലിയ വിഷമമുണ്ടാകാം. അതേപോലെ മനസ്സിൻ്റെ ഓപ്പറേഷനാണ്, തപോഭൂമിയുടെ അകത്ത് സുരക്ഷിതരാണ്. വെളിയിൽ പോയാൽ മുറിവ് തുറന്നിരിക്കുകയാണ്, എന്തു വലിച്ചെടുക്കുമെന്നറിഞ്ഞുകൂടാ, സ്വയം ഹാനി വരുത്തിവെക്കും. അറിയാതെ പോലും വെളിയിൽ പോകരുത്. ഇക്കാര്യം ശ്രദ്ധിക്കണം. ഇനിയൊരു കാര്യം, ധ്യാനത്തിൻ്റെ സമയം ധ്യാനം ചെയ്താൽ പോരെ. ശരി, അകത്ത് വല്ലാത്ത ശ്വാസമുട്ടൽ അനുഭവപ്പെടുന്നു, അകത്തെന്തിനാണിരിക്കുന്നത്, വെളിയിലിരിക്കാം. ഇപ്പോൾ വേണ്ട, ഈ വിദ്യയിൽ നല്ലതുപോലെ പാകമാകുന്നതുവരെ വേണ്ട. തുറസായ സ്ഥലത്ത് വച്ച് ധ്യാനിക്കുവാൻ ഇപ്പോൾ പാടില്ല. മുറിയിലായാലും ശൂന്യാകാരത്തിലായാലും ധ്യാനിക്കുമ്പോൾ നേരെ മുഖത്ത് വെളിയിലെ കാറ്റടിക്കരുത്. അടഞ്ഞ കണ്ണിനുമേലെ സൂര്യപ്രകാശവും കൊള്ളാൻ പാടില്ല. കാരണം ചുണ്ടിനുമേൽ കാറ്റടിക്കുമ്പോൾ ശ്വാസത്തിൻ്റെ വരവും പോക്കും മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല. അടഞ്ഞ കണ്ണിനുമേൽ പ്രകാശമടിച്ചാൽ അന്തർമുഖിയായി അകത്തു നോക്കി സത്യം കാണുന്നതിന് തടസ്സമുണ്ടാകും. അതുകൊണ്ട് വെളിയിലിരിക്കരുത്. ഇതും ശ്രദ്ധിക്കണം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ 11 മണിക്ക് ആഹാരം കഴിക്കുവാൻ പോകുമ്പോൾ തോന്നും, അത്താഴമില്ലാത്തതല്ലേ, ഒരു ദിവസം അറിഞ്ഞതല്ലേ, രാത്രിയൊന്നും തരുന്നില്ല, വെറും ചായയും പഴങ്ങൾ എന്തെങ്കിലുമൊന്ന് തിന്നാനും. ഞാനാണെങ്കിൽ 3-4 പ്രാവശ്യം ആഹാരം കഴിക്കുന്നയാൾ. ഇവിടെ പറയുകയും ചെയ്യുന്നു, വലിയ പരിശ്രമം ചെയ്യണം, പുരുഷാർത്ഥം ചെയ്യണം, അകത്ത് വലിയ യുദ്ധം ചെയ്യണം എന്നൊക്കെ. ശരീരം ശക്തിയുള്ളതാണെങ്കിലല്ലേ പറ്റൂ. അതുകൊണ്ട് കഴിക്കുമ്പോൾ കുറേ കൂടുതൽ കഴിച്ചേക്കാം, പക്ഷേ സാധന നടക്കുകയില്ല. സാധാരണ കഴിക്കുന്നതിലും കുറച്ചാഹാരമാണ് കഴിക്കേണ്ടത്. വയറിൻ്റെ 1/4 ഭാഗം എപ്പോഴും കാലിയായിരിക്കണം, എങ്കിലേ സാധന നടക്കൂ. വയറിൽ കുത്തി നിറച്ചാൽ സാധന ചെയ്യുവാൻ പറ്റുകയില്ല, മയക്കം വരും, അനേകം തടസ്സങ്ങൾ വരും. 2 എക്സ്ട്രീംസും, അതായത് അതിരുകളും പാടില്ല. ചില ആളുകൾ അകത്ത് തപസ് ചെയ്യുന്നതിന് വെളിയിലും തപസ് ആവശ്യമെന്ന് കരുതി ഉപവാസമനുഷ്ഠിക്കും, ഒന്നും കഴിക്കുകയില്ല. അതും അവിവേകമാണ്. ശരീരം തളരുന്നത് മൂലം ജോലി നടക്കുകയില്ല. അതുകൊണ്ട് എക്സ്ട്രീംസിൽ നിന്നും അകലുക. രാത്രിയിലേതുകൂടി ഇപ്പോൾ തിന്നാമെന്നുള്ളതും ഒട്ടും കഴിക്കാതിരിക്കലും രണ്ടും ആപത്താണ്. യുക്താഹാര വിഹാരമെന്ന മധ്യമമായ മാർഗമാണ് ശരി. ജീവിക്കുവാൻ മാത്രമുള്ള ആഹാരം, അതിലും കൂടുതൽ വേണ്ട. ഇക്കാര്യം ഓർക്കണം. അടുത്തതായി ശ്രദ്ധിക്കേണ്ടത്, അത്യാവശ്യമെങ്കിൽ 5-10 മിനിറ്റ് വിശ്രമിക്കാം, കിടക്കാം. അധികം സമയം കിടക്കാൻ പാടില്ല എന്നുകൂടി ഇന്നലെ പറഞ്ഞിരുന്നു. കിടന്നപ്പോൾ നല്ല സുഖം തോന്നി, ശ്വാസമറിയുകയും ചെയ്യുന്നുണ്ട്. കിടന്നുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിക്കരുത്, ഉറങ്ങിപ്പോകും. തന്ത്ര ആലസ്യം തോന്നും. ഞാൻ വലിയ ബുദ്ധിമാനാണ്, എല്ലാവരും സ്വയം അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്, ബാക്കി എല്ലാവരും വിട്ടികളും. ഞാൻ ഉറങ്ങുകയില്ല, കണ്ടോ, 10 മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഉറങ്ങിയിട്ടില്ല, 15 മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഉറങ്ങിയിട്ടില്ല. 1/2 മണിക്കൂറാകുമ്പോഴേക്കും കൂർക്കം വലുതുടങ്ങി. എല്ലാവർക്കും പ്രത്യേകമായ മുറി, ശൂന്യാകാരം, ഒരാൾക്ക് മാത്രം ധ്യാനിക്കാനുള്ളത്. വലിയ ആദർശ ആശ്രമത്തിൽ കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്, അതിന് സമയം പിടിക്കും. ഒരേ ഡോർമിറ്ററിയിൽ പലർക്കും ഒരുമിച്ച് കഴിയേണ്ടി വരും. ഓരോരുത്തരും വിചാരിക്കും, ഞാനും കുറച്ചു കിടക്കാം, ഞാനും കുറച്ചു കിടക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ കാണാം, ഡോർമിറ്ററിയിൽ കൂർക്കം വലി മാത്രം. സാവധാനം, തപോവൻ മുഴുവനും കൂർക്കം വലി മാത്രം. എന്തു ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്? പ്രതിനിമിഷം ജാഗരൂകരായിരിക്കുവാൻ. ചെയ്യുന്നതെന്താണ്? വലിയ അപകടമാണ്. എത്ര തന്നെ അസൗകര്യമുണ്ടായിരുന്നാലും 5 മിനിറ്റിലധികം കിടക്കാൻ പാടില്ല. ഇരുന്നു കൊണ്ട് തന്നെ ധ്യാനം ചെയ്യണം. ഇക്കാര്യം ഓർക്കുക. അടുത്തത്, ഇത് ഭാരതീയർക്ക് വളരെ അത്യാവശ്യമാണ്. ഒരു രാഷ്ട്രീയ രോഗമാണിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളത്. കർമ്മശൂരരല്ല, വർത്തമാനശൂരർ. വർത്തമാനം പറയുന്നതിൽ വലിയ രസമനുഭവിക്കുന്നവരാണ്. ചിലയാളുകൾ ഇവിടെ 9 ദിവസം മൗനമാചരിക്കണമെന്ന ഒറ്റ കാരണത്താൽ ശിബിരത്തിൽ പങ്കെടുക്കാറില്ല. അയ്യോ, എന്നെക്കൊണ്ട് പറ്റില്ല ഇത്രയും ദിവസം മിണ്ടാതിരിക്കുവാൻ. മൗനമായിരുന്നില്ലെങ്കിൽ ഉള്ളിലേക്കുള്ള യാത്ര എങ്ങനെ ചെയ്യാൻ സാധിക്കും? ബഹിർമുഖിയായിരുന്നില്ലേ? ഇതാണെങ്കിൽ അകത്തേക്കുള്ള യാത്രയല്ലേ? വാണിയെ മൗനമാക്കാതെ മനസ്സിനെ എങ്ങനെ മൗനമാക്കും? ആരോടെങ്കിലും കുറച്ച് സംസാരിച്ചതിനു ശേഷം ധ്യാനിക്കാനിരുന്നാൽ അതെല്ലാം മനസ്സിൽ വരും. അതുമായി ബന്ധപ്പെട്ട മറ്റനേകം കാര്യങ്ങൾ മനസ്സിൽ വരും. അതിനെ ഇളക്കിയതുകൊണ്ട് അതുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളും വരും. ജോലി മുടങ്ങും. നമ്മുടെ ജോലിയിൽ തടസ്സം സൃഷ്ടിച്ചില്ലേ? വളരെ മൗനം. എങ്ങനെയുള്ള മൗനം? ആര്യമൗനം. ഭാരതത്തിലെ വളരെ നല്ല ഒരു പരമ്പരയായിരുന്നു ധ്യാനം. അത് നഷ്ടമായി. നഷ്ടമായപ്പോൾ അതിനോട് സംബന്ധിച്ചുള്ള ശബ്ദങ്ങളും നഷ്ടമായി. ഇന്നാളുകൾ ചോദിക്കുന്നു, ആര്യമൗനമെന്നാൽ എന്തെന്ന്? മൗനമായിരുന്നാൽ ആര്യമൗനമാകുന്നതെങ്ങനെ? തപസ്സിനു വേണ്ടിയാണ് ആര്യമൗനം ഉണ്ടായിരുന്നത്. മൗനം വാണിയുടേത് മാത്രമല്ലായിരുന്നു, ശരീരം കൊണ്ടും മൗനമായിരുന്നു. ഒരുപടി കൂടി, മനസ്സുകൊണ്ടും മൗനം. ശരീരം കൊണ്ട് മൗനം എന്നുവച്ചാൽ ആംഗ്യം കൊണ്ടും കണ്ണുകൾ കൊണ്ടുപോലും ഒന്നും പറയാതിരിക്കുക. വാണി കൊണ്ടായാലും ശബ്ദം കൊണ്ടായാലും ആശയവിനിമയം നടന്നാൽ അകത്തെല്ലാം ഇളകും, പുതിയ കാര്യങ്ങൾ ഉണരും. ഒറ്റയ്ക്കാണ് തപസ്സിന് വന്നിരിക്കുന്നത് എന്ന് കരുതുക. തപസ് എല്ലായ്പ്പോഴും ഒറ്റയ്ക്കാണ് ചെയ്യേണ്ടത്. ഒരാൾക്ക് അയാളുടെ ഉള്ളിലാണ് തപസ് ചെയ്യേണ്ടത്. മറ്റൊരാളുമായി യാതൊരു ബന്ധവുമില്ല. ഞാനിവിടെ ഒറ്റയ്ക്കാണ്. എൻ്റെ ഓപ്പറേഷൻ ഞാൻ തന്നെ വേണം ചെയ്യാൻ. ദൃഷ്ടി താഴെ നട്ടുകൊണ്ട് ധ്യാനിക്കുക. സാധനയെ സംബന്ധിക്കുന്ന എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ആചാര്യനോട് ചോദിക്കാം, മാർഗദർശനമെടുക്കാം. ഒരു ദോഷവുമില്ല. സൗകര്യക്കുറവുണ്ടെങ്കിൽ അത് തിരുത്താൻ നടത്തിപ്പുകാരോട് അറിയിക്കാം. വളരെ കുറച്ചുമാത്രം ശബ്ദത്തിൽ, വാക്കുകളിൽ പറയേണ്ടത് അത്യാവശ്യമാണോ എന്ന് സ്വയം ഉറച്ചതിനു ശേഷം മാത്രം. വെറുതെ സംസാരിക്കുന്നതിന് വേണ്ടി മാത്രമാകരുത്. സംസാരിക്കാമെന്ന് മാത്രം കരുതി ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെയുള്ള സമയത്ത് മിണ്ടിക്കളയാമെന്ന് കരുതി മാത്രം ഒന്നും പറയരുത്. അത്യാവശ്യമെങ്കിൽ മാത്രം. അല്ലാത്ത പക്ഷം മൗനമായിരുന്നു തന്നെ ജോലി ചെയ്യണം. ഈ 10 ദിവസത്തെ ശിബിരത്തിൽ വന്നിട്ട് മൗനമായിരുന്നു ജോലി ചെയ്യുന്നവർ കുതിച്ചു മുന്നേറുന്ന അനുഭവമാണുണ്ടായിട്ടുള്ളത്. ഈ നിയമമനുസരിക്കാത്തവർ ബാക്കിയെല്ലാം വളരെ കൃത്യമായി ചെയ്തിട്ടും പുറകിലാകുന്നു, വളരെ പുറകിലാകുന്നു. ഇവിടെ വന്നില്ലേ? വീടും കാര്യങ്ങളുമെല്ലാം ഉപേക്ഷിച്ചു വന്നതല്ലേ? വരുന്നത് എളുപ്പമായിരുന്നില്ല. വളരെ ഫലം കിട്ടണം. ഈ നിയമം കട്ടായമായും അനുസരിക്കണം. വർത്തമാനം പറഞ്ഞ് സ്വയം മനസ്സിനെ വാചാലമാക്കുക മാത്രമല്ല ചെയ്യുന്നത്, സ്വന്തം തപസ്സിന് തടസ്സം സൃഷ്ടിക്കുന്നതോടൊപ്പം ആരോടാണോ വർത്തമാനം പറഞ്ഞത് ആ പാപത്തിൻ്റെയും തപസ്സിന് വിഘ്നമുണ്ടാക്കി. വർത്തമാനം കേട്ടയാളും സാധകനല്ലേ? അയാൾക്കാണ് തീറ്റയെറിഞ്ഞു കൊടുത്തത്. കുറേ നേരം അയാളും അയവിറക്കിക്കൊണ്ടിരിക്കും. എന്നെപ്പോലെ നിനക്കും തടസ്സമാകട്ടെ. ഡോർമിറ്ററിയിലെങ്ങാനും 10-15 സാധകരുണ്ടാകും. രണ്ടാളുകൾ പുറപുറത്തുകൊണ്ടിരുന്നാൽ ബാക്കിയുള്ളവരുടെയും ധ്യാനം ഭംഗമാകും. രണ്ടാളുകൾ രാത്രി മുഴുവനും സംസാരിച്ചുകൊണ്ടിരുന്നാൽ എത്ര പേരുടെ ധ്യാനമാണ് ഭംഗമാകുന്നത്? വലിയ ദോഷമാണ്. മുനിവാരുടെ തപസ്സിന് തടസ്സമുണ്ടാക്കുന്നത് രാക്ഷസ പ്രവൃത്തിയാണ്. രാക്ഷസീയത ഉണർത്താനല്ല ഇവിടെ വന്നത്, ദൈവീകത ഉണർത്തുവാൻ വേണ്ടിയാണ്. ഞാൻ മൂലം ഒരുത്തരുടെയും തപസ്സിന് തടസ്സമുണ്ടാക്കുവാൻ പാടില്ല. അയാൾക്ക് ദോഷമുണ്ടാക്കുവാൻ അനുവദിക്കരുത്. വളരെ ശ്രദ്ധിക്കണം. മൗനമാചരിക്കുന്നതിന് മറ്റൊരു മഹത്വപൂർണമായ കാരണം കൂടിയുണ്ട്. ഇന്നലെ പറഞ്ഞ 5 ശീലങ്ങൾ വെറും ആചാരം മാത്രമല്ല, വളരെ അത്യാവശ്യമാണ്. ഈ സാധനയുടെ അംഗമാണ്. ശീലത്തിലൊന്നായിരുന്നു കള്ളം പറയാതിരിക്കുക എന്നത്. വർത്തമാനം പറയുമ്പോൾ പഴയ സ്വഭാവമല്ലേ? പച്ച കള്ളമല്ലെങ്കിൽ കൂടിയും കുറെ കൂട്ടിയും കുറെ മറച്ചും പറഞ്ഞു കളയും. ശീലം ഭംഗമായില്ലേ? സത്യം പറയണമെന്നുള്ള ശീലം ഭംഗമായി. ശീലങ്ങൾ സാധനയുടെ അടിക്കല്ലുകളാണ്. ഒരു കല്ലിളകിയാലും അടിത്തറ ഇളകും. അടിത്തറ ഇളകിയാൽ ജോലി നിന്നുപോകും, മുന്നോട്ടു പോകുവാൻ സാധിക്കുകയില്ല. മിണ്ടാതിരിക്കുക, മൗനമായിരിക്കുക. ആചാര്യനോടോ സഹയാചാര്യനോടോ സംസാരിക്കുമ്പോഴും ശ്രദ്ധിക്കണം. എന്താണ് ചോദിച്ചത്? അതിന് കൃത്യമായ ഉത്തരമല്ലേ പറയുന്നത്? ഒന്നും ഒളിച്ചിട്ടില്ലല്ലോ, കൂടുതലൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഈ ശീലം പരിപക്വമാകും. ഈ 10 ദിവസമെങ്കിലും 5 ശീലങ്ങൾ ശരിയായി പാലിക്കുന്നവരുടെ വലിയ പ്രഗതിയാണുണ്ടായി കാണാറുള്ളത്. അതുകൊണ്ടും മൗനം അത്യാവശ്യമാണ്. ഇനിയൊരു കാര്യം വളരെ അത്യാവശ്യമുള്ളത്, വിശേഷിച്ച് ഭാരതീയർക്ക്. ഇന്നലെ സമർപ്പണം ചെയ്തത് ഈ വിദ്യയ്ക്കാണ്. ഈ വിദ്യ നിങ്ങളുടെ ദാർശനിക മാന്യതയ്ക്ക് അനുകൂലമാണോ അല്ലയോ, നിങ്ങളുടെ പരമ്പരാഗതമായ വിശ്വാസങ്ങൾക്ക് അനുകൂലമാണോ അല്ലയോ, ഈ കാര്യങ്ങളെല്ലാം 10 ദിവസം കഴിഞ്ഞ് ആലോചിക്കാം. ഇപ്പോൾ സമർപ്പണം ചെയ്തിരിക്കുകയല്ലേ? 10 ദിവസം ഇതുമാത്രം ചെയ്യുക. എന്ത് പറഞ്ഞു തരുന്നുവോ അതുമാത്രം, എത്ര പറഞ്ഞു തരുന്നുവോ അത്രമാത്രം. ഇതിൽ സ്വന്തമായൊന്നും കൂട്ടാനോ കുറയ്ക്കാനോ പാടില്ല. ചില അപക്വമതികൾ വരും, എത്ര പറയാറുണ്ട്. വല്ലതും ഇതിനോട് ചേർത്താൽ പ്രകൃതി നിന്നുപോകുക മാത്രമല്ല, അപകടമുണ്ടാകാം. കുരുക്കിൽ എത്രമാത്രം കുരുങ്ങിപ്പോകാം. പുറത്തേക്ക് എടുക്കാൻ ഞങ്ങൾ എത്ര വിചാരിച്ചാലും സാധിക്കില്ല. ഇത്തരത്തിലുള്ള ആളുകളെ കുരുക്കിൽ നിന്ന് പുറത്തെടുക്കുവാൻ ഏറെ ശ്രമിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അപകടം വരുത്തിവെക്കരുത്. കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് ഈ വിദ്യയെ പരീക്ഷിച്ചു നോക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് 10 ദിവസം ഇതുമാത്രം ചെയ്യുക. 10 ദിവസത്തിന് ശേഷം സ്വയം തീരുമാനിക്കാം. ശരിയെന്നു തോന്നിയാൽ സ്വീകരിക്കാം, അല്ല എന്നു തോന്നിയാൽ ഉപേക്ഷിക്കാം. 10 ദിവസം മറ്റൊന്നും കൂട്ടിച്ചേർക്കരുത്. അപകടമെന്തെന്ന് മനസ്സിലാക്കണം. കറുത്ത കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നയാളുടെ മുൻപിൽ ഒരു വെളുത്ത കുതിരയെ കൊണ്ടുവന്നു. എൻ്റെ കുതിരപ്പുറത്ത് കയറി നോക്കൂ, ഇത് കൂടുതൽ നല്ലതാണ്. അയാൾ പറഞ്ഞു, തീർച്ചയായും നോക്കാം, പക്ഷേ സ്വന്തം കുതിരയെ ഉപേക്ഷിക്കുകയില്ല. ഒരു കാൽ എൻ്റെ കുതിരപ്പുറത്ത് തന്നെ വയ്ക്കും, ഒന്ന് നിന്റെ കുതിരപ്പുറത്തും. ഇനി സവാരി ചെയ്തു നോക്കാം. അപകടമല്ലേ, വലിയ അപകടം. സ്വന്തം വള്ളത്തിൽ യാത്ര ചെയ്യുന്നയാളിൻ്റെ മുൻപിൽ മറ്റൊരാളൊരു വള്ളം കൊണ്ടുവന്നു. ഇത് കൂടുതൽ സൗകര്യമുള്ളതാണ്, വേഗതയുള്ളതാണ്, ഇതിലൊന്ന് യാത്ര ചെയ്തു നോക്കൂ. അയാൾ പറഞ്ഞു, തീർച്ചയായും നോക്കാം, പക്ഷേ ഒരു കാൽ എൻ്റെ വള്ളത്തിൽ തന്നെ വയ്ക്കും, മറ്റേത് നിന്റെ വള്ളത്തിലും. ഇനി യാത്ര ചെയ്യാം. എത്ര വലിയ അപകടമാണിത്! ഇതിനേക്കാളും വലിയ അപകടമാണ് മനസ്സിൽ പലതരം ലേപം ചെയ്യുന്ന സാധന അഭ്യസിക്കുന്നയാൾ. ശബ്ദത്തിൻ്റെ ലേപം, കാൽപ്പനികമായ രൂപത്തിൻ്റെ ലേപം, വല്ല മാന്യതയുടെ ലേപം, ഒന്നിനു പുറകെ മറ്റൊന്നായി ഈ ലേപനം ചെയ്താലും ദോഷമൊന്നും സംഭവിക്കുന്നില്ല. എന്നാലിത് ഓപ്പറേഷൻ സാധനയാണ്. ഇവിടെ മുകൾഭാഗത്തെ മനസ്സിനെ മുറിച്ചു മുറിച്ച് അന്തർമനസ്സിലേക്ക് പോകുകയാണ്. അന്തർമനസ്സിലെ യഥാഭൂതമായ സത്യത്തെ നോക്കിക്കൊണ്ടുള്ള യാത്രയാണ്. ഏതെങ്കിലും ഇത്തിരി കൽപ്പന അതിൻ്റെ കൂടി ചേർന്നാൽ, ഏതെങ്കിലും ശബ്ദമിതിൻ്റെ കൂടെ ചേർന്നാൽ അപകടമുണ്ടാകും. വളരെ ഗംഭീരതയോടെ ഇക്കാര്യം മനസ്സിലാക്കണം. ഇതിൻ്റെ കൂടെ യാതൊന്നും കൂട്ടിച്ചേർക്കരുത്. 10 ദിവസത്തിന് ശേഷം ഇഷ്ടംപോലെ ആകാം. ഇക്കാര്യങ്ങളെല്ലാം ഓർമ്മയിൽ വച്ചുകൊണ്ട് ഇനി 9 ദിവസം ബാക്കിയുള്ളതിനെ നല്ലതുപോലെ പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ ദിവസം കടന്നുപോയതുപോലെ നാളെയും മറ്റന്നാളും അങ്ങനെ ഓരോന്നോരോന്നായി 10 ദിവസവും കടന്നുപോകും. 10-ാം ദിവസം പുഞ്ചിരിച്ചുകൊണ്ട് വീട്ടിൽ പോകും. വലിയ ഭാരം ഇറക്കി വച്ചിട്ടു പോകും. ഭവചക്രത്തിൽ നിന്നും മുക്തനാക്കുവാനുള്ള വിദ്യ കിട്ടി എന്ന പ്രസന്നതയോടെ പോകാം. ഈ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖത്തിൽ നിന്നും മുക്തി നേടാം എന്ന പ്രസന്നതയോടെ പോകാം. ഇത് സാധിക്കണമെങ്കിൽ ജോലി ചെയ്യണം. വെറും വാദവിവാദങ്ങളിൽ സമയം കളഞ്ഞാൽ, തർക്കങ്ങളിൽ സമയം കളഞ്ഞാൽ, കൽപ്പനകളിൽ സമയം കളഞ്ഞാൽ, ആലസ്യത്തിൽ പ്രമാദത്തിൽ സമയം കളഞ്ഞാൽ എന്തു നേടാൻ? ജോലി ഒരുപാട് ചെയ്യണം. വളരെ ഗംഭീരമായ ജോലി ചെയ്യണം. നല്ലതുപോലെ ശ്രദ്ധയോടെ ജോലി ചെയ്യണം. മറ്റാർക്കും വേണ്ടിയല്ല, സ്വന്തം നന്മയ്ക്കു വേണ്ടി ചെയ്യുകയാണ്. ഈ ശിബിരത്തിൽ 10 ദിവസത്തേക്ക് വേണ്ടി വന്നവരെല്ലാം വളരെ ഗംഭീരതയോടെ ജോലി ചെയ്ത് സ്വന്തം മംഗളം കൈവരിക്കുക, സ്വന്തം നന്മ കൈവരിക്കുക. എല്ലാവർക്കും നല്ലതു വരട്ടെ, എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ, എല്ലാവർക്കും സ്വസ്തി മുക്തി ഭവിക്കട്ടെ, മുക്തി ഭവിക്കട്ടെ. പുതിയ സാധിക സാധകന്മാർക്കു വേണ്ടി ഒരു ചെറിയ വിവരണം കൂടി. ധർമ്മചർച്ച സമാപിച്ചപ്പോൾ ഞാൻ 3 പ്രാവശ്യം ഭവതു സബ്ബമംഗളം എന്നു പറഞ്ഞു. പഴയ സാധകർ മറുപടിയായി സാധു 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 എന്നും പറഞ്ഞു. ഇതെന്താണ്? ഇത് വെറും ആചാരം മാത്രമായി ധരിക്കരുത്. ഇത് പുരാതന ഭാരതത്തിലെ ഒരു നല്ല പരമ്പരയായിരുന്നു. മറ്റു പല നല്ല പരമ്പരകളെയും പോലെ ഇതും നഷ്ടമായി. ഇതെന്താണെന്ന് വച്ചാൽ, ഒരു വ്യക്തി തൻ്റെ ശരീരം കൊണ്ടോ വാണികൊണ്ടോ മനസ്സുകൊണ്ടോ അന്യർക്ക് നന്മയുണ്ടാകുന്ന എന്തെങ്കിലും ചെയ്താൽ അത് വലിയ സന്തോഷത്തോടുകൂടിയാണ് ചെയ്തിരുന്നത്. കാര്യം ചെയ്തു തീരുമ്പോൾ പറയും, എൻ്റെ ഈ പ്രവൃത്തി കൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന്. അതിനന്നത്തെ ഭാഷയിൽ ഭവതു സബ്ബമംഗലം, ഭവതു സബ്ബമംഗലം എന്ന് പറയുമായിരുന്നു. ഇക്കാര്യം വളരെ മോദത്തോടെയാണ് പറഞ്ഞിരുന്നത്. കേൾക്കുന്നവരുടെ മനസ്സിലും അതേപോലെ മോദം തോന്നും. അതനുസരിച്ചുകൊണ്ട് അതിനെ അനുമോദനം ചെയ്യും, പറയും, എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ, അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ്, നല്ലതാണ് ചെയ്തത്. ഇതിനെ പുരാതന ഭാഷയിൽ സാധു 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 എന്ന് പറഞ്ഞിരുന്നു. സാധു എന്നാൽ നല്ലത്, വളരെ നല്ലതെന്നാണ് അർത്ഥം. മോദം നിറഞ്ഞ ചിത്തത്തോടെ അങ്ങനെ പറയുവാൻ കഴിഞ്ഞാൽ പറയുക, അല്ലാതെ ആചാരം മാത്രമായി പറയരുത്. എല്ലാവർക്കും നന്മ വരണമെന്നൊരാൾ പറഞ്ഞത് കേട്ട് നമ്മളും അതിനെ അനുമോദിക്കുന്നു എങ്കിൽ തീർച്ചയായും സാധുകരം ചെയ്യുക. ഇനി 5 മിനിറ്റ് വിശ്രമിക്കാം. അത് കഴിഞ്ഞാൽ ധ്യാനം തുടരാം. 5 മിനിറ്റ് വിശ്രമിക്കുക.